لبيك اللهم لبيك، لبيك لا شريك لك لبيك، إن الحمد والنعمة لك الملك لا شريك لك. لبيك اللهم لبيك، لبيك لا شريك لك لبيك، إن الحمد والنعمة لك الملك لا شريك لك. لبيك اللهم لبيك، لبيك لا شريك لك لبيك، إن الحمد والنعمة لك الملك لا شريك لك. لبيك اللهم لبيك، لبيك لا شريك لك لبيك، إن الحمد والنعمة لك الملك لا شريك لك. لبيك اللهم لبيك، لبيك لا شريك لك لبيك، إن الحمد والنعمة لك الملك لا شريك لك.
بسم الله والحمد لله والصلاة والسلام على رسول الله، اللهم صل على محمد وآل محمد. نعم، പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്ത് മുഹമ്മദാണ് ആരംഭിച്ചത്. ഇത് നമ്മുടെ ഒരു സ്പെഷ്യൽ ക്ലാസ്സാണെന്ന്. പിന്നെ കഴിഞ്ഞ വർഷത്തിൽ നമ്മൾ ഈ ഹജ്ജിന്റെ മഷ്അറുകൾ, ഹജ്ജിന്റെ മഷ്അറുകൾ, ഹജ്ജ് കർമ്മം നിർവഹിക്കുവാൻ അള്ളാഹു നിശ്ചയിച്ച സ്ഥലങ്ങളെ വിശദീകരിച്ച്, ഇപ്പോ മീഖാത്തുകളും അതേപോലെ അറഫയും വിശദീകരിച്ചിരുന്നു. അതിന്റെ ഒരു ബാക്കി മുസ്ദലിഫ മിന, ഹജ്ജ് കർമ്മങ്ങൾ നിർവഹിക്കാനുള്ള മറ്റ് രണ്ട് സ്ഥലങ്ങളാണ് മുസ്ദലിഫയും മിനയും. അതേപോലെ മക്കത്തെ ഹറമും. ഇന്ന് ഇവിടെ നമ്മൾ വിശദീകരിക്കുന്നത് ഈ മുസ്ദലിഫ മിന, അവിടെ അതിലുള്ള കർമ്മങ്ങൾ, ചരിത്രങ്ങൾ ഇതാണ് ചുരുക്കിയാണ് പറയുന്നത്. ഇൻഷാല്ലാ ഹാജിമാർക്ക് പിന്നെ ഉപകരിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഇത് വിശദീകരിക്കുന്നത്. ഹാജിമാർ എന്നാണ് ഇവിടെ ഉള്ളവരൊക്കെ ഹാജിമാരാണ്, നിങ്ങൾ അർത്ഥത്തിലല്ല, ഇൻഷാല്ലാ ഹാജിമാരാണ്. കൈകൂടി നമ്മൾ പറഞ്ഞു അറഫ. എന്താണ് അറഫ, എന്തുകൊണ്ട് അറഫക്ക് ആ പേര് വന്നു, പിന്നെ അറഫയുടെ അതിർത്തി, അതൊക്കെ നമ്മൾ വിശദീകരിച്ചത്. അറഫ ഹറമിന് പുറത്താണ്, മക്കത്തെ ഹറമിന്റെ അകത്താണ് മുസ്ദലിഫയും മിനയും. അറഫയിൽ നിൽക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് കഴിഞ്ഞ ആ ക്ലാസ്സിൽ നമ്മൾ അതൊരു വർഷമായി ഇപ്പോൾ വിശദീകരിച്ച് കഴിഞ്ഞിട്ട്. ഇനി പിന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ലൈസ അലൈക്കും ജുനാഹൻ അൻ തബ്തഗു ഫദ്ലൻ മിൻ റബ്ബിക്കും ഫഇദ അഫത്തും മിൻ അറഫാത്തിൻ ഫദ്കുറുല്ലാഹ ഇൻദൽ മശ്അരിൽ ഹറാം. ലൈസ അലൈക്കും ജുനാഹൻ അൻ തബ്തഗു ഫദ്ലൻ മിൻ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിന്റെ ഔദാര്യം നിങ്ങൾ തേടുന്നതിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല. അത് പറയാൻ കാരണം, ബഹുദൈവ വിശ്വാസികൾ, ജാഹിലിയത്തിൽ അറബികൾ, അവര് പിന്നെ ബിസിനസ് നടത്തുന്നവരാണ്. അപ്പൊ അവരുടെ ബിസിനസ് സീസൺ അത് ദുൽഖാദ് മാസത്തിൽ തുടങ്ങും, ദുൽഖാദ് മാസത്തിൽ തുടങ്ങും. സൂഖു ഖാം, അതേപോലെ മിജന്ന, അതേപോലെ ദിൽ മജാദ്, ഇത് മൂന്നറിയപ്പെട്ട സൂക്കുകളാണ്, അവരുടെ മാർക്കറ്റുകളാണ്. അപ്പൊ ദുൽഖാദ് മാസത്തിൽ അവര് സൂഖു ഖാദിൽ പോകും, എന്നിട്ട് അവിടെ കുറച്ചു കാലം മാർക്കറ്റ്, പിന്നെ അവിടെ കച്ചവടം നടത്തും. പിന്നെ മിജന്നയിൽ വരും, ദുൽഹജ്ജ് ആയിരുന്നെങ്കിൽ അവർ എന്ത് ചെയ്യും, ദിൽ മജാസിൽ വരും. അങ്ങനെ ഒരു 8 ദിവസത്തോളം അവർ ദിൽ മജാസിൽ കച്ചവടം നടത്തിയിട്ട് 8 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഹജ്ജായി, ഹജ്ജായി മുശ്രിക്കുകളാണ് അവർ, ഹജ്ജ് ചെയ്യുന്നവരാണ്. അങ്ങനെ ദിൽ മജാസിൽ പിന്നെ അവരുടെ കച്ചവടം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നേരെ അവരെന്ത് ചെയ്യും, അറഫയിൽ വരും, ഹജ്ജിന് വരും. അങ്ങനെ ഹജ്ജിൽ എത്തിയിട്ടുണ്ടെങ്കിൽ, അറഫയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് എന്തില്ല, ബിസിനസ് ഇല്ല, അവരുടെ വിശ്വാസം അതാണ്. പിന്നെ അറഫയിൽ കച്ചവടമല്ല, മിനയിലൊന്നും കച്ചവടമല്ല, അതവരുടെ ഒരു ജാഹിലി സമ്പ്രദായമാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആല അതുകൊണ്ടാണ് പറഞ്ഞത്, ലൈസ അലൈക്കും ജുനാഹ് അൻ തബ്തഗു ഫദ്ലൻ മിൻ റബ്ബിക്കും, നിങ്ങൾ കച്ചവടം നടത്തി എന്ന് വിചാരിച്ചിട്ട് അതിലെന്തില്ല, അതിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോ ജാഹിലി സമ്പ്രദായം അനുസരിച്ച് ഉള്ള ഒരു നിലപാട് നിങ്ങൾക്ക് വേണ്ട, അത് അവരുടെ പിന്നെ ഒരു അന്ധവിശ്വാസം. നിങ്ങൾ കച്ചവടം നടത്തുന്നതിൽ കുഴപ്പമില്ല. ഫൈദ അഫർതു മിൻ അറഫാത്തിൻ, അറഫയിൽ നിന്ന് നിങ്ങൾ ഒഴുകിയിട്ടുണ്ട് എങ്കിൽ, ഫസ്കുറുല്ലാഹ ഇൻദൽ മഷ്അറിൽ ഹറാം, മഷ്അറുൽ ഹറാമിൽ നിങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കുക. വിശുദ്ധ ഖുർആനിൽ ആയത്തുകൾ ഉണ്ടല്ലോ, അപ്പൊ കേവലം ആയത്ത് പാരായണം ചെയ്യുമ്പോൾ ലൈസാ അലൈക്കും ജുനാഹുൻ അൻ തബ്തഗൂ ഫളം മിൻ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിന്റെ ഔദാര്യം അഥവാ കച്ചവടം നടത്തുന്നതിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ എന്താപ്പൊ, എന്നിട്ട് പിന്നെ ഫൈദ അഫർതു മിൻ അറഫാത്തിൻ, നിങ്ങൾ അറഫയിൽ നിന്ന് ഒഴുകിയിട്ടുണ്ടെങ്കിൽ, ഫസ്കുറുല്ലാഹ ഇൻദൽ മഷ്അറിൽ ഹറാം, മഷ്അറുൽ ഹറാമിൽ നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കുക എന്ന് പറയുമ്പോൾ ഈ ചരിത്രം വശമുണ്ടെങ്കിലാണ് എന്താണ് ആയത്തിന്റെ ഉദ്ദേശം എന്നുള്ളത് മനസ്സിലാവുള്ളൂ. മനസ്സിലായോ? അവരുടെ ആ പിന്നെ സൂക്ക് ഒക്കാർ, അതേപോലെ മിജന്ന ദിൽ മജാസ്, ഈ മാർക്കറ്റുകളിൽ നിന്നുള്ള കച്ചവടം കഴിഞ്ഞിട്ട് അവർ അറഫയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യും, നമ്മൾ അറഫയിലെത്തി നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, കച്ചവടം പാടില്ല എന്നൊരു വിശ്വാസമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു അതിനെ അവിടെ തിരുത്തുകയാണ്. കച്ചവടം ചെയ്യുന്നതിൽ വിഷയമൊന്നുമില്ല. അറഫയിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ മുസ്ദലിഫ, മനസ്സിലായത്, നമ്മൾ പറഞ്ഞു ദുൽഹജ്ജ് 9 അറഫ ദിവസം, സൂര്യൻ അസ്തമിക്കുന്നത് വരെ ഹാജിമാർ അറഫയിൽ ഉണ്ടായിരിക്കണം. അസ്തമയം കഴിഞ്ഞാലായിരിക്കണം എടുത്തു വരേണ്ടത് മുസ്ദലിഫയിലേക്ക് വരേണ്ടത്. അത് പിന്നെ ബഹുദ വിശ്വാസികളുടെ ഹജ്ജിന്റെ രീതി അള്ളാഹു സുബ്ഹാനഹു തആല പിന്നെ അവിടെയും ഉടച്ചു വാർത്ത. അവരെന്ത് ചെയ്യും, സൂര്യൻ പിന്നെ അസ്തമിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ആയുമ്പോ പിന്നെ അറഫയിൽ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു പർവ്വതമുണ്ട്, സബീർ പർവ്വതം, അതിന്റെ പിന്നെ ഈ പിന്നെ പർവ്വതത്തിന്റെ മുകളിൽ സൂര്യൻ ഇങ്ങനെ നിൽക്കുമ്പോ, സൂര്യനെ അവർ കാണുമ്പോഴാണ് അവർ അറഫിന്ന് അസ്തമിക്കാൻ വേണ്ടിയിട്ട് സൂര്യനെ ആയുമ്പോൾ സൂര്യനെ കാണുന്ന സമയത്തായിരുന്നു അവർ അറഫയിൽ നിന്ന് പോയിരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അങ്ങനെ പോയത്, സൂര്യൻ അസ്തമിച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത് അറഫയിൽ നിന്ന് പോകേണ്ടത്. ഏതായാലും നമുക്ക് ഇത് രണ്ടും വിശദീകരിക്കേണ്ടത് കൊണ്ട് കൂടുതൽ പറയുന്നില്ല ഇവിടെ. അത് നമ്മൾ വിശദീകരിച്ച് കഴിഞ്ഞ ഒരു ഭാഗമാണ്. പിന്നെ ക്ലാസ്സുകളിൽ ഇത് കിട്ടും ചെയ്യും, അല്ലെ, ഓൺലൈനിൽ പോയിട്ടുണ്ടെങ്കിൽ ക്ലാസ്സിൽ കിട്ടും. ഈ അറഫയിൽ നിന്ന് നിങ്ങൾ പ്രയാണം കുറിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ മുസ്ദലിഫയിലാണ് എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കേണ്ടത് പിന്നെ എന്ന് പറഞ്ഞു. അന്ന് പറഞ്ഞാൽ മുസ്ദലിഫയിൽ രാപ്പാർത്ത് അവിടെ മഗ്രിബ് ഇശയും അതേപോലെ ഫജറും ഒക്കെ നിസ്കരിച്ച് ഉള്ള അള്ളാഹുവിനെ സ്മരിക്കലാണ് അവിടെ ഉദ്ദേശം. മുസ്ദലിഫ അതിന്റെ ഒരു പിന്നെ സ്ഥല പരിധിയാണ് ഈ കാണിച്ചിട്ടുള്ളത്. മനസ്സിലായോ? മുസ്ദലിഫ, മുസ്ദലിഫ ചരിത്രത്തിൽ അതിന് മുസ്ദലിഫ എന്ന പേരുണ്ട്. അതാണ് അതിന്റെ പ്രസിദ്ധമായ പേര്. മുസ്ദലിഫ എന്ന പേര് ഈ സ്ഥലത്തിന് വരാൻ കാരണം, ഒന്ന്, പിന്നെ ആളുകൾ ഒഴുകിയെത്തുന്നിടം എന്നുള്ള അർത്ഥത്തിലാണ്. ഇസ്ദിലാബ് പെട്ടെന്ന് ആളുകൾ ദ്രുതഗതിയിൽ ഒഴുകിയെത്തുന്നിടം എന്നുള്ള ഒരു ആശയത്തിലാണ്. ആ അറഫ നാജിമാരുടെ വരവ് അങ്ങനെയാണ്. ഒന്നായിട്ടൊരു ഒഴുക്കാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറഫയിൽ നിന്ന് വന്നപ്പോൾ ആളുകൾ പിന്നെ തന്റെ ബാക്കിൽ ഭയങ്കര ശബ്ദ കോലാഹലം, ഒട്ടകങ്ങളെ തെളിച്ചും അതേപോലെ തന്നെ ബഹളം വെച്ചും വരികയാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അയ്യു ഹന്നാസ് അസ്സകീനത്തു സകീന, ജനങ്ങളെ നിങ്ങൾ ഇങ്ങനെ ധൃതി കാണിക്കലേ, ഒച്ചയും ബഹളം വെക്കലേ, നിങ്ങൾ ഒരു സാവകാശത്തിൽ അടക്കത്തിൽ വരൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എവിടുന്ന് വന്നപ്പോ? അറഫയിൽ നിന്ന് ജനങ്ങൾ മുസ്ദലിഫയിലേക്ക് വന്നപ്പോ, അറഫയിൽ നിന്ന് മുസ്ദലിഫയിലേക്ക് വന്നപ്പോ അങ്ങനെ തിരക്കി പായാൻ പാടില്ല എന്ന് റസൂലുള്ള പറഞ്ഞു, ബഹളം ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറഫയിൽ നിന്ന് മുസ്ദലിഫയിലേക്ക് വന്നപ്പോ റസൂലുള്ളാന്റെ ഒട്ടകത്തിന് പിന്നെ റസൂലുള്ളാഹ ഉസാമ ഇബ്നു സൈദിനെ ഇരുത്തിയിട്ടാണ് വന്നത്. ഉസാമ ഇബ്നു സൈദിനെ റസൂലുള്ളാന്റെ കൂടെ യാത്രയിൽ, ഈ ഹജ്ജ് യാത്രയുടെ പ്രത്യേകത, അറഫയിൽ നിന്ന് മുസ്ദലിഫയിലേക്ക് വന്നപ്പോൾ ഉസാമയെ ബാക്കിലിരുത്തി, മുസ്ദലിഫയിൽ നിന്ന് മിനയിലേക്ക് റസൂലുള്ളാഹ ദുൽഹജ്ജ് 10 വന്നപ്പോ ഫദ്ലു ബിൻ അബ്ബാസിനെ ഇരുത്തി, ഫദ്ലു ബിൻ അബ്ബാസിനെ ഇരുത്തി. അതുമായി ബന്ധപ്പെട്ടൊക്കെ ചരിത്രം കാണാൻ സാധിക്കും. അറഫയിൽ നിന്ന് റസൂലുള്ള മുസ്ദലിഫയിലേക്ക് വന്നപ്പോ റസൂലുള്ളാഹ പുറപ്പെടുമ്പറ്റക്കാണ് ഒട്ടപ്പുറത്തുള്ളത്. അപ്പൊ റസൂലുള്ള ഇങ്ങനെ പിന്നെ കുറച്ചേരം വെയിറ്റ് ചെയ്ത് അപ്പോ റസൂലുള്ള വെയിറ്റ് ചെയ്തപ്പോ ആളുകളും വെയിറ്റ് ചെയ്ത്, കാരണം റസൂലുള്ളാനെ നോക്കിയല്ല എല്ലാവരും ഹജ്ജിൽ പോണത്. അപ്പൊ ഖുറൈശി നേതാക്കന്മാർ ഇവരൊക്കെ ഉണ്ട്, അവരൊക്കെ വെയിറ്റ് ചെയ്യാണ്, റസൂലുള്ളാനെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. റസൂലുള്ളാണെങ്കിലും ആരെയോ ഒരാളെ വെയിറ്റ് ചെയ്യാണ്. അവസാനം ഉസാമ വന്ന്, ചെറിയ കുട്ടിയെ ഉസാമ വന്ന്, അപ്പൊ ഉസാമ വന്നപ്പോ പിന്നെ റസൂലുള്ള എന്ത് ചെയ്ത് ബാക്കിലിരുത്തി. ഉസാമ ഒരു മൗലയാണ്, അടിമ. റസൂലുള്ള തന്റെ ബാക്കിലിരുത്തി. അപ്പൊ ഖുറൈശികൾ പറഞ്ഞു, ഈ ഒരു അടിമക്ക് വേണ്ടിയിട്ടായിരുന്നോ, കറുത്ത ഒരു അടിമക്ക് വേണ്ടിയിട്ടായിരുന്നു മുഹമ്മദ് ഞങ്ങളൊക്കെ ഇതുവരെ നിർത്തിയത് എന്ന് അവരുടെ ആ ഒരു പിന്നെ വികാരത്തിൽ അവര് പറയണ്ടായി എന്നാണ്. ഏതായാലും മുസ്ദലിഫ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒഴുകിയെത്തുന്നിടം എന്നുള്ള ഒരു അർത്ഥമാണ് അതിന്. പിന്നെ അതിന്റെ ഒരു അർത്ഥം മുസ്ദലിഫ, അതിന് പല അർത്ഥങ്ങളുണ്ട്. ഹാജിമാർ അള്ളാഹുവിന്റെ അതിഥികളാണ്, ഹാജിമാർ അള്ളാഹുവിന്റെ അതിഥികളാണ്. ഹാജിമാർ അള്ളാഹുവിന്റെ അതിഥികളായി അള്ളാഹുവിന്റെ അടുത്ത്, ഇസ്ദിലാഫ് എന്നാണ് അടുത്ത് എന്ന് പറയുന്നത്, സുൽഫ എന്ന് പറഞ്ഞു സുൽഫ, മധ്യവർത്തികളായി അടുത്ത് വരായി എന്നൊക്കെയുള്ള അർത്ഥത്തിൽ പ്രയോഗിക്കും. അപ്പോ അള്ളാഹുവിന്റെ അതിഥികളായി അള്ളാഹുവിന്റെ അടുത്ത് അന്തിയുറങ്ങുന്ന, ഹാജിമാർ അന്തിയുറങ്ങുന്ന എന്നർത്ഥത്തിൽ ആണ് അവിടെ, അതിനുള്ള സ്ഥലം എന്ന അർത്ഥത്തിലാണ് ഈ അങ്ങനെ പ്രയോഗിക്കുന്നത് മുസ്ദലിഫ. പിന്നെ ചരിത്രത്തിൽ അതേപോലെ കാണാൻ സാധിക്കും, ആദമും ഹവ്വയും, ആദമും ഹവ്വയും പിന്നെ അറഫയിൽ വെച്ച് അന്യോന്യം പരിചയപ്പെട്ട് തിരിച്ചറിഞ്ഞ്, എന്നിട്ട് അവർ അടുക്കുന്നത് മുസ്ദലിഫയിൽ വെച്ചാണ്. അതുകൊണ്ടാണ് മുസ്ദലിഫക്ക് മുസ്ദലിഫ എന്ന പേര്, ഇത് അങ്ങനെയും ചരിത്രത്തിൽ വായിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഹദീസിനെ, ഈ ഹജ്ജ് കർമ്മങ്ങളെ വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങളും അങ്ങനെ പറയപ്പെട്ടിട്ടുണ്ട്. ഏതായാലും മുസ്ദലിഫക്ക് അതുകൊണ്ടാണ് ആ പേര് വന്നത്, അതുകൊണ്ടെല്ലാമാണ് ആ പേര് വന്നത് എന്നാണ് ചരിത്ര ഗ്രന്ഥങ്ങൾ പറയുന്നത്. പിന്നെ മുസ്ദലിഫക്ക് മറ്റൊരു പേര് ജമ എന്നാണ്, ജമ ജുമ എന്നും ജമ എന്നും മുസ്ദലിഫക്ക് പേരുണ്ട്. അതേപോലെ മുസ്ദലിഫക്ക് മറ്റൊരു പേര് ഖസഹ് എന്നാണ്, ഖസഹ്. അതേപോലെ പിന്നെ മുസ്ദലിഫക്ക് അൽ മഷ്അറുൽ ഹറാം, ഈ മഷ്അറുൽ ഹറാം എന്ന പേര് വിശുദ്ധ ഖുർആനിൽ വന്നതാണ്, മഷ്അറുൽ ഹറാം. ഹജ്ജിൽ മഷ്അർ എന്ന അലാമത്ത് അടയാളം എന്നർത്ഥം. മഷ്അറുൽ ഹറാം പറഞ്ഞാൽ ഈ മുസ്ദലിഫ ഹറമിൽ പെട്ടതാണ്, ഹറമിൽ പെട്ടതാണ്. അതുകൊണ്ട് ഇത് അൽ മഷ്അറുൽ ഹറാം. അറഫ അൽ മഷ്അറുൽ ഹലാൽ, അൽ മഷ്അറുൽ ഹലാൽ, കാരണം ഇത് ഹില്ലിലാണ്, അറബിന് പുറത്താണ്. അതുകൊണ്ട് അറഫ അതിന് അൽ മഷ്അറുൽ ഹലാൽ എന്നും മുസ്ദലിഫക്ക് അൽ മഷ്അറുൽ ഹറാം എന്നും പറയും. അൽ മഷ്അർ എന്ന് മാത്രം പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് മുസ്ദലിഫയാണ്. ഖസഹ് എന്ന് പറയാൻ കാരണം, അല്ലെങ്കിൽ ഖുസഹ് എന്ന് പറയാൻ കാരണം, ഇന്ന് നമ്മൾ പള്ളി കാണുന്നില്ലേ, മുസ്ദലിഫയിൽ പള്ളി കാണുന്നുണ്ട്. ആ പള്ളിയാണ് മഷ്അറുൽ ഹറാം പള്ളി. ഫസ്കുറുല്ലാഹ ഇൻദൽ മഷ്അറിൽ ഹറാം, മഷ്അറുൽ ഹറാമിൽ നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കുക എന്ന് പറഞ്ഞത്. ഈ മഷ്അറുൽ ഹറാമിൽ പിന്നെ അവിടെയാണ് ആ പള്ളിയുള്ളത്. അവിടെ ഒരു പിന്നെ ആ പള്ളിയോട് അടുത്തൊരു കുന്നാണ്, ഒരു മലയാണ്. ആ മലയുടെ പേരാണ് ഖസഹ് അല്ലെങ്കിൽ ഖുസഹ്. ഹദീസിന്റെ ലഫ്ദുകളില് പിന്നെ അതിനെ കുറിച്ചുള്ള പ്രയോഗമുണ്ട്, ഖുസഹ് എന്നുള്ള പ്രയോഗം വന്നിട്ടുണ്ട്. മൊത്തത്തിൽ ഈ പേരുകളൊക്കെ മുസ്ദലിഫക്ക് പറയും, മുസ്ദലിഫക്ക് പറയും. ഇവിടെ മുസ്ദലിഫയിൽ ഹാജിമാർ അറഫയിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യും ഹാജിമാർ? ആ അവർ ശുദ്ധി വരുത്തിയതിന് ശേഷം പിന്നെ മഗ്‌രിബും ഇശയും നിസ്കരിക്കും, മഗ്‌രിബും ഇശയും നിസ്കരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സൂര്യൻ അസ്തമിച്ചിട്ട്, മഗ്‌രിബിക്ക് സൂര്യൻ അസ്തമിച്ചിട്ടാണ് അറഫയിൽ നിന്ന് പുറപ്പെട്ടത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞ് സലാ സലാ നിസ്കാരം എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. അല്ല മുസല്ല അമാമക്ക്, നിസ്കാരം അല്ലെങ്കിൽ നിസ്കാര സ്ഥലം നിന്റെ മുന്നിലാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുസ്ദലിഫയിലാണ് എന്ന് എനിക്ക് പറഞ്ഞു. ചില റിപ്പോർട്ടുകളിൽ കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചില ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയിട്ട് പിന്നെ മൂത്രവിസർജനം നിർവഹിക്കാൻ വേണ്ടിയിട്ട് വഴിയിലിറങ്ങി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവഹിച്ചതിന് ശേഷം പിന്നെ എന്ത് ചെയ്ത് യാത്രയാണ്, യാത്ര തുടരുകയാണ്. അപ്പൊ എല്ലാം സലനെ കുറിച്ച് പറഞ്ഞപ്പോ പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ്. അപ്പൊ മുസ്ദലിഫയിലാണ് നിസ്കാരം. ഏത് നിസ്കാരം? മഗ്‌രിബും ഇശയും. ബാങ്ക് കൊടുക്കുക, എന്നിട്ട് ഇഖാമത്ത് വിളിച്ചിട്ട് മഗ്‌രിബ് മൂന്നരക്കായത്ത്, പിന്നെ ഇഖാമത്ത് മാത്രം വിളിച്ചിട്ട് ഇശ രണ്ടരക്കായത്ത്. അത് മുസ്ദലിഫയിൽ എത്തിയിട്ട് നിസ്കരിക്കാണ് വേണ്ടത്, മുസ്ദലിഫയിൽ എത്തിയിട്ട് നിസ്കരിക്കാണ് വേണ്ടത്. അതാണ് സുന്നത്ത്. മുസ്ദലിഫയിൽ പിന്നെ രാത്രി പാർക്കലാണ്. മുസ്ദലിഫയുടെ പിന്നെ അതിർത്തി നിങ്ങൾക്കറിയാം, നമ്മൾ മുസ്ദലിഫയിൽ പോയിട്ടുണ്ടെങ്കിൽ രണ്ട് ഭാഗവും മലയാണ് അല്ലെ, രണ്ട് ഭാഗവും മലയാണ്. വടക്കും തെക്കും ഭാഗങ്ങൾ മലയാണ്, ജബൽ മുസ്ദലിഫ എന്നൊക്കെ പറയുന്ന മലയാണ് പിന്നുള്ളത്. മറ്റ് രണ്ട് ഭാഗം അങ്ങനെയല്ല. കിഴക്കും പടിഞ്ഞാറും മലല്ല, കിഴക്കും പടിഞ്ഞാറും മലല്ല. അറഫയുടെ ഭാഗത്തേക്ക്, അറഫയുടെ ഭാഗത്തേക്ക് രണ്ട് സൈഡിലും മലയും പിന്നെ ഒരു മലയിടുക്കുവാണ്. ആ വഴിയിലൂടെയാണ് കാൽനടക്കാരൊക്കെ ഉടുപ്പ് പോണത്, അറഫയിലേക്ക് നടന്നു പോണത്. അതിന് മഅ്സമാൻ എന്നാണ് പറയുക, ആ സ്ഥലത്തിന് മഅ്സമാൻ. ഈ മഅ്സമാൻ മുതൽ വാദി മുഹസ്സർ വരെ ഉള്ള സ്ഥലമാണ് വദി മുഹസർ വരെയുള്ള സ്ഥലമാണ് മുസ്ദലിഫ. ഒക്കെ ഇന്ന് അടയാളപ്പെടുത്തിയിട്ട് നമുക്ക് വേർതിരിച്ച് കാണാം. വദി മുഹസറിന്റെ പ്രത്യേകത, അത് വദി മുഹസർ മുസ്ദലിഫയുടെ, ഇവിടെ നമ്മൾ പോകുമ്പോൾ മുസ്ദലിഫയുടെ പടിഞ്ഞാറ് ഭാഗം, മുസ്ദലിഫയുടെ പടിഞ്ഞാറ് ഭാഗം, മുസ്ദലിഫയുടെ പടിഞ്ഞാറ് ഭാഗത്താണ് ഈ വാദി മുഹസ്സർ. വാദി മുഹസ്സർ എന്ന് പറഞ്ഞാൽ അവിടെ അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്നിട്ടില്ല. പിന്നെയോ അവിടുന്ന് റസൂലുള്ളാഹി മുസ്ദലിഫയിൽ നിന്ന് മിനയിലേക്ക് പോയപ്പോൾ റസൂലുള്ളാഹി സ്പീഡിൽ പോവുക ചെയ്തത്, ആ സ്ഥലത്ത് നിന്ന് സ്പീഡിൽ പോവുക ചെയ്തത്, അവിടെ നിന്നില്ല. എന്തുകൊണ്ട് റസൂലുള്ളാഹി അവിടെ സ്പീഡിൽ പോയി? ഈ വാദി മുഹസ്സറിലാണ് ഇപ്പൊ ഇന്ന് നമ്മള് പിന്നെ ഇപ്പൊ ന്യൂമിന ഉണ്ടാക്കിയിട്ടുണ്ട്. ന്യൂമിന പിന്നെ യഥാർത്ഥ മിനയും മുസ്ദലിഫയിലാണ് ന്യൂമിന ഉള്ളത്. അതിനിടയിൽ കുറെ സ്ഥലം കാണാം ടെന്റ് ഇല്ലാതെ ഒഴിഞ്ഞു കിടക്കുന്നത്. അതെന്താണ് അവിടെ? അതാണ് വാദി മുഹസ്സർ. അവിടെ അതൊരു 270 മീറ്റർ നീളത്തിൽ അവിടെ ഉണ്ടാകും. അത് മുസ്ദലിഫയുടെ പടിഞ്ഞാറേ അതിർത്തി കൂടിയാണ്. അതിന് വാദി മുഹസ്സർ എന്ന് പേരിടാൻ കാരണം, അവിടെ വെച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല അബ്രഹത്തിന്റെ ആനപ്പടയെ തിരുത്തി. പല സ്ഥലങ്ങളിൽ തിരുത്തിയിട്ടുണ്ട്. ഒരു സ്ഥലം അതാണ്, ഒരു സ്ഥലം അവിടെയാണ്. അപ്പൊ അള്ളാഹുവിന്റെ അദാബ് വന്ന സ്ഥലമാണ് ആ വാദി മുഹസ്സർ. വാദി മുഹസ്സർ അതുകൊണ്ടാണ് അബ്രഹത്തിന്റെ ആനപ്പട പിന്നെ അവർക്ക് പിന്നെ ഹസ്രത്ത് ഉണ്ടാക്കി, പ്രയാസം ഉണ്ടാക്കി. കാരണം അവർക്ക് ഒരിക്കലും മുന്നോട്ടാകാൻ പറ്റിയില്ല. അവര് ഈ കുറെ പരിശ്രമിച്ചിട്ടും അവർക്ക് നിരാശയാണ് ഉണ്ടായത്, മുന്നോട്ട് പോകാൻ പറ്റിയില്ല. അവരെ അവിടെ വെച്ച് തടയപ്പെടുകയുണ്ടായി. അതുകൊണ്ടൊക്കെയാണ് ഇവിടെ അതിന് ഈ വാദി മുഹസ്സർ എന്ന് പറയുന്നത്. വാദി എന്ന് പറഞ്ഞെങ്കിൽ താഴ്വാരാണ്, കാരണം ഈ ഭാഗത്ത് മലയാണ്, ഈ ഭാഗത്ത് മലയാണ്. ആ മലഞ്ചെരിവ് പിന്നെ പിന്നെ ജലപ്രവാഹം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ വാദിയിലേക്കാണ് വരിക. കൂടുതൽ ജലം വരില്ല മിനയുടെ ഭാഗത്തുനിന്ന്. പിന്നെ മുസ്ദലിഫയിൽ നിന്നുള്ള ജലവും ഈ താഴ്വാരത്തിലേക്കാണ് വരിക. മനസ്സിലായി? ഇപ്പൊ നമ്മളെ ഹജ്ജിലൊക്കെ മഴ ചെയ്തിട്ടുണ്ടെങ്കിലല്ലേ വെള്ളം ഒന്നായിട്ട് കുത്തിവലിക്കുക, അവിടുത്തെ കുത്തിവലിക്കുക മുസ്ദലിഫയുടെ ഭാഗത്തേക്കാണ് കുത്തിവലിക്കുക, ഈ ഭാഗത്തേക്ക്, വാദി മുഹസ്സറിന്റെ ഭാഗത്തേക്ക്. മുസ്ദലിഫയിൽ ഹാജിയുടെ കർമ്മം നിസ്കരിച്ചതിന് ശേഷം കിടക്കുകയാണ്, അവിടെ ഉറങ്ങാണ് വേണ്ടത്. ഏതുവരെ? ഫജറിന്റെ സമയം വരെ. ഫജറിന്റെ സമയം, ഫജറിന്റെ ആദ്യ സമയത്ത് ഹാജിമാർ മുസ്ദലിഫയിൽ നിന്ന് എഴുന്നേറ്റ് ബാങ്ക് കൊടുത്ത് ഫജറ് നിസ്കരിക്കുക. ഫജറ് നിസ്കരിക്കുക. ഫജറ് നിസ്കരിച്ചതിന് ശേഷം സൂര്യൻ ഉദിക്കാനാകുന്നതുവരെ, ഉദിക്കുന്നത് വരെ എന്നല്ല, ഉദിക്കാനാകുന്നത് വരെ, നല്ല വെള്ള പരക്ക സൂര്യ ഉദിച്ചിട്ടില്ല, ആ സമയം വരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ വെച്ച് ദുആ ചെയ്യുക ചെയ്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുസ്ദലിഫയിൽ വെച്ച് ദുആ ചെയ്യുകയാണ് ചെയ്തത്. ദീർഘനേരം ദുആ ചെയ്ത് സുബ്ഹി അതിന്റെ ആദ്യ ടൈമിൽ തന്നെ നിസ്കരിച്ചതിന് ശേഷം ദീർഘനേരം ദുആ ചെയ്യുക. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു. റസൂലുള്ളാഹി മഷ്അറുൽ ഹറാം പള്ളിയുടെ അടുക്കൽ നിന്നിട്ടാണ് ദുആ ചെയ്തത്. ഞാൻ ഇവിടെ നിന്നു. മുസ്ദലിഫ മുഴുവൻ നിൽക്കാനുള്ള സ്ഥലമാണ്, വിശാലമായ ഏരിയയാണ്. മുസ്ദലിഫ മുഴുവൻ നിൽക്കാനുള്ള ഏരിയയാണ് എന്ന് പറഞ്ഞു. മുസ്ദലിഫയുടെ രാത്രി, മുസ്ദലിഫയുടെ പാർക്കണം, മനസ്സിലല്ലേ? പാതിരാത്രി പിന്നിട്ടുണ്ടെങ്കിൽ, പാതിരാത്രി പിന്നിട്ടാൽ വയസ്സായവർക്ക്, അതേപോലെ രോഗികൾക്ക്, സ്ത്രീകൾക്ക്, അവരെ അനുഗമിക്കുന്നവർക്കൊക്കെ മുസ്ദലിഫയിൽ നിന്ന് പോകാൻ ഇളവുണ്ട്. മുസ്ദലിഫയിൽ നിന്ന് പോകാൻ ഇളവുണ്ട്. പിന്നെ അസ്മ റളിയല്ല മുസ്ദലിഫയിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ എവിടെ പോവുക? മിനയിൽക്ക പോവുക അല്ലെ? മിനയിൽക്ക പോവുക. മിനയിൽ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ മുസ്ദലിഫ രാപ്പാർത്ത് മിനയിലേക്ക് പിറ്റേന്ന് പോയിട്ടുണ്ടെങ്കിൽ ആ ദിവസമാണ് ഏത് ദിവസം? പെരുന്നാൾ ദിവസം. പെരുന്നാൾ ദിവസം യൗമുൻ നഹർ, ആ ദിവസത്തിനാണ് യൗമുൽ ഹജ്ജുൽ അക്ബർ. ഹജ്ജുൽ അക്ബറിന്റെ ദിവസം എന്ന് പറയുന്നത് ദുൽഹജ്ജ് 10-നാണ്, മിനയിൽ പോണ ദിവസം. അവിടെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ സൂര്യൻ ഉദിച്ചിട്ട് ജംറയിൽ കല്ലെറിയലാണ്, ജംറയിൽ ഏറാണ്. മുസ്ദലിഫയിൽ രാത്രി പകുതി പിന്നിട്ടുണ്ടെങ്കിൽ അവിടുന്ന് മുസ്ദലിഫയിൽ പോകാം. അസ്മ റളിയല്ലാഹു തആല അൻഹ, അസ്മ ബിന്ത് അബൂബക്കർ, അവര് ഒരിക്കൽ ഹജ്ജ് ചെയ്തപ്പോ അവർ രാത്രി നിസ്കരിച്ച് എന്നിട്ട് അവർ സഹാബത്തിനോട് ചോദിക്കാണ്, സൂര്യൻ അല്ല ചന്ദ്രൻ അസ്തമിച്ചോ നോക്കാൻ പറയണം. ചന്ദ്രൻ അസ്തമിച്ചു. അപ്പൊ ദുൽഹജ്ജ് 10-ന്റെ ദിവസത്തിൽ ചന്ദ്രൻ അസ്തമിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് രാത്രിയുടെ അവസാനത്തെ 10-ലാണ്. അപ്പൊ അവരോട് പറയാണ് ചന്ദ്രൻ അസ്തമിച്ച് എന്ന് പറഞ്ഞു. അപ്പൊ അവരെന്ത് ചെയ്ത്? മുസ്ദലിഫയിൽ നിന്ന് പോയിട്ട് ജംറയിലെത്തിയിട്ട് കല്ലെറിഞ്ഞു. ജംറയിലെത്തിയിട്ട് കല്ലെറിഞ്ഞു. അപ്പൊ അവരോട് പറയാണ്, ഇതുവരെ ഞങ്ങൾ ഖലസിലാണ്. ഖലസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫജ്ർ ഉദിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ഇരുട്ട്, അല്ലെങ്കിൽ ഫജ്റിന്റെ സമയത്ത് ആ ഇരുട്ട് ഖലസിലാണ് എന്ന് പറയണം. കാരണം എന്താ, രാത്രി തന്നെയാണ് അവർ എറിയണത്, എന്നിട്ട് അവർ അവരുടെ ടെന്റിൽ എത്തിയിട്ടാണ് ഫജ്റും നിസ്കരിക്കുന്നത്, ഫജ്റും നിസ്കരിക്കുന്നത്. അപ്പൊ അതിന് മനസ്സിലാക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ, അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം ദുൽഹജ്ജ് പത്തിന്റെ ഏറി രാത്രി എറിഞ്ഞാലും എന്തില്ല, രാത്രി സൂര്യൻ ഫജ്ർ ഉദിക്കുന്നതിന് മുമ്പ് എറിഞ്ഞിട്ടുണ്ടെങ്കിലും അത് അനുവാദമുള്ള സംഗതിയാണ്. പക്ഷെ അത് ആർക്കാണ് അളവ്? ഇളക് വൃദ്ധന്മാർക്കും അതേപോലെ തന്നെ സ്ത്രീകൾക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളുടെ ഭാര്യ സൗദ റളിയല്ലാഹു തആല അന്ന് റസൂലിനോടൊപ്പം ഉണ്ടായിരുന്നു. അവരോട് റസൂൽ അർദ്ധരാത്രി പിന്നിട്ടതിന് ശേഷം മുസ്ദലിഫയിൽ നിന്ന് പോയിട്ട് എറിഞ്ഞ് അവരോട് പിന്നെ അവരുടെ പിന്നെ താമസ സ്ഥലത്തേക്ക് പോകാൻ പറഞ്ഞു. കാരണം അവര് ഒരു പിന്നെ വയസ്സായി, തടിച്ച മഹദിയായിരുന്നു ആര്, സൗദ റളിയല്ലാഹു തആല. അപ്പൊ മുസ്ദലിഫയിൽ പിന്നെ നിന്ന് രാത്രി പിന്നിട്ട ശേഷം പോകാവുന്നതാണ്. ചിലരെന്ത് ചെയ്യും, ട്രെയിനിലൊക്കെ പോണവര്, ട്രെയിനിൽ പോണവര് ട്രെയിൻ സർവീസ് ഉണ്ടാവും അളത്തൂർ. അപ്പൊ അവരെന്ത് ചെയ്യും, ആ സൗകര്യപ്പെടുത്തിയിട്ട് ആളുകൾ പോണാണുമ്പോ പോവും, എവിടക്ക്, ജമ്രക്ക് പോവും. ചിലപ്പോ അവര് മീന ഉദ്ദേശമായിരിക്കും പോകട്ടെ, എന്റെ ഉദ്ദേശം പോവുക. പക്ഷെ ട്രെയിന് മിക്കവാറും ജമ്രാത്തിലായിരിക്കും നിർത്തുക, മീനയിലെ മൂന്നാമത്തെ സ്റ്റേഷനിലാണ് നിർത്തുക, അത് ജമ്രാത്താണ്. ഒരു കുറേ മകൾ ഹാജിമാർക്ക് അങ്ങനെ പ്രശ്നം ഉണ്ടായി ചെയ്ത്, മനസ്സിലായില്ലേ, അവരോട് പിന്നെ രാത്രി തന്നെ മുസ്ദലിഫയിൽ കുറച്ചു നേരം രാപ്പാർത്തതിന് ശേഷം പോകാൻ പറഞ്ഞു. അങ്ങനെ ഫജറാണ് ഇതിന് മുമ്പ് ഹാജിമാരൊക്കെ ഒന്നായിട്ട് എന്ത് ചെയ്ത്, അവർ ട്രെയിനിൽ കയറി പോയി, ട്രെയിൻ കൊണ്ടായിട്ട് നിർത്തിയത് ജമ്രാത്തിലാണ്. അങ്ങനെ അവർ ഫജറിന് മുമ്പ് എറിഞ്ഞ്, മനസ്സിലായി, ഒഴിവ് കഴിവുള്ളവർക്കാണ് രാത്രി ഏറ് അനുവദിച്ചത്. ഒഴിവ് കഴിവില്ലാത്തവരാണ് രാത്രി എറിഞ്ഞെങ്കിൽ അവർ അവരുടെ ഏറ് തിരിച്ചറിയണം. അലൈഹിസ്സലാം. വീണ്ടും അവരെന്ത് ചെയ്യേണ്ടി വരും, സൂര്യൻ ഉദിച്ചതിന് ശേഷം എറിയേണ്ടി വരും. കാരണം ജംറയിൽ ദുൽഹജ്ജ് പത്തിന് എറിയേണ്ടത് സൂര്യൻ ഉദിച്ചതിന് ശേഷമാണ്. സൂര്യൻ ഉദിച്ചതിന് ശേഷമാണ് ജംറയിൽ രാത്രി സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് എറിയാൻ ഇളവുള്ളത് ഈ പറയപ്പെട്ട ആളുകൾക്ക് മാത്രമാണ്. ജംറയിൽ നിന്ന് മുസ്ദലിഫയിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദിനം സുബഹി നിസ്കരിച്ച് സൂര്യൻ ഉദിക്കാനാവുന്നത് വരെ ദുആ ചെയ്ത് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുസ്ദലിഫയിൽ നിന്ന് മിനയിലേക്ക് പോയി. ആ പോക്ക് ജംറയിൽ എറിയാനാണ്, അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒട്ടകപ്പുറത്ത് ആരെ കയറ്റി? ഫദ്ല് ഇബ്നു അബ്ബാസിനെ കയറ്റി. ഫദ്ല് റളിയല്ലാഹു തആല എന്നെ കയറ്റി. അങ്ങനെ റസൂലുള്ളാഹി പിന്നെ തനിക്ക് ജംറയിൽ എറിയാനാണ് പോണത്. അപ്പൊ എറിയാൻ കല്ല് വേണം, ആ കല്ല് പെറുക്കാൻ ആവശ്യപ്പെട്ട്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുസ്ദലിഫ വിട്ടപ്പോഴാണ് എന്ത് ചെയ്തത്, കല്ലെറി പെറുക്കാൻ പറഞ്ഞത്. പല ഹാജിമാരും മുസ്ദലിഫയുടെ രാത്രി തന്നെ കല്ല് പെറുക്കാൻ നടക്കും, കല്ല് പെറുക്കാൻ നടക്കും. അത് നിസ്ലാ സ്വലമാ തങ്ങൾ പഠിപ്പിച്ചില്ല, മുസ്ദലിഫയിൽ രാപ്പാർക്കാനാ പറഞ്ഞത്. മൂന്ന് അയ്യാമത്തെ ശരിക്കും മൂന്ന് ദിവസം എറിയാനുള്ള കല്ലും പിന്നെ ദുൽഹജ്ജ് പത്തിന് എറിയാനുള്ള ഏഴ് കല്ലും അതൊന്നായിട്ട് ആളുകൾ പെറുക്കാൻ വേണ്ടിയിട്ട് നടക്കും. അതിന്റെ ആവശ്യമൊന്നുമില്ല, അങ്ങനെ ഒരു കൃത്രിമതത്തിന്റെ ആവശ്യമില്ല. മുസ്ദലിഫിൽ നിന്ന് പെറുക്കിയാലും പ്രശ്നമല്ല, മിനയിൽ നിന്ന് പെറുക്കിയാലും പ്രശ്നമല്ല, വഴിയിൽ നിന്ന് പെറുക്കിയില്ലെങ്കിലും പ്രശ്നമല്ല. പക്ഷെ കല്ല് പെറുക്കുന്ന ഒരു രാത്രിയാണ് മുസ്ദലിഫയുടെ രാത്രി എന്ന് ആളുകൾ മനസ്സിലാക്കിയത്. കല്ല് പെറുക്കി അത് കഴുകി അത് പിന്നെ ശേഖരിച്ച് ആളുകൾ സമയം ചെയ്യും. അത് പിന്നെ മുസ്ദലിഫയിൽ നമുക്ക് കാണുന്ന ഒരു കാഴ്ചയാണത്. ശരിക്കും മുസ്ദലിഫയിൽ രാപ്പാർത്ത് പിന്നെ എന്തിനാ മുസ്ദലിഫയിൽ രാപ്പാർക്കാൻ പറഞ്ഞത്? മുസ്ദലിഫയിൽ രാത്രി പാർക്കാനും അവിടെ വിശ്രമിക്കാനും ഉറങ്ങാനും പറഞ്ഞത് പിറ്റേന്ന് ദിവസം എന്താ ദുൽഹജ്ജ് പത്താണ്. ഹജ്ജിലെ ഏറ്റവും കൂടുതൽ കർമ്മങ്ങൾ എന്താ? ദുൽഹജ്ജ് പത്തിലാണ്. രാവിലെ ഏറ് പിന്നെ മുടിയെടുക്കല്, അറവ്, അതേപോലെ തവാഫ്, സഹയ്, ഇതൊക്കെ ഉണ്ട്, കർമ്മങ്ങളുണ്ട്. പിന്നെ പിന്നെ മിനയിൽ തന്നെ തിരിച്ചു വരണ രാത്രി പാർക്കാൻ. അതുകൊണ്ട് തന്നെ ഹാജി വളരെ ബിസി ആയിരിക്കും ദുൽഹജ്ജ് പത്തിന്റെ പകലിൽ. അതുകൊണ്ടാണ് തലേന്ന് രാത്രി പ്രത്യേകിച്ച് എന്ത് ചെയ്യാൻ പറഞ്ഞത്, രാത്രി പാർക്കാനും ഉറങ്ങാനും വിശ്രമിക്കാനും പറഞ്ഞു. ഇവിടെ ഇതാണ് പിന്നെ മുസ്ദലിഫയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ. നിസ്ലാസുലമ തങ്ങൾ കല്ല് പെറുക്കാൻ പറഞ്ഞ്, ചെറിയ കല്ലുകൾ പെറുക്കാൻ പറഞ്ഞു. ഇങ്ങനെ മുടിച്ചെറിയാനുള്ള രീതിയിൽ, മുടിച്ചെറിയാനുള്ള രീതിയിലുള്ള കല്ല് പെറുക്കാനാണ് പറഞ്ഞത്. രണ്ട് വിരലുകൾക്ക് നമ്മൾ കൂട്ടിയൊക്കെ അറിയില്ലേ, അതേപോലെ അതിനുള്ള കല്ല്. അപ്പൊ റസൂലുള്ള പറഞ്ഞത് നിങ്ങൾ തീവ്രരാകാൻ പാടില്ലാതല്ല, പൂർവികരെ നശിപ്പിച്ചത് തീവ്രത. അതുകൊണ്ട് തന്നെ ഇതുപോലത്തെ കല്ലുകൾ കൊണ്ട് എറിഞ്ഞാൽ മതി. എന്നിട്ട് റസൂലുള്ള കല്ലുകൾ കാണിച്ചു കൊടുത്തു, ചെറിയ കല്ലുകൾ കാണിച്ചു കൊടുത്തു. ഇത് മിനയുടെ ചിത്രം, മിനയുടെ പിന്നെ ഈ ഹരീത ഭൂപടം അതിന്റെ ഇതാണ്. മിനയും മുസ്ദലിഫ ഇതൊക്കെ എന്താണ്, പർവ്വതങ്ങൾക്കിടയിലാണ് അല്ലേ. സാബിർ സബീർ രണ്ട് മലകളുണ്ട് മുസ്ദലിഫയിൽ. സാബിർ സബീർ ആ രണ്ട് മലകൾക്കിടയിലാണ് മിന. ആ മലകളെ സംബന്ധിച്ചിടത്തോളം നീണ്ട് വിശാലമായി നീണ്ടു പരന്നു കിടക്കുന്ന മലകളാണ്. ആ മലയുടെ മിനയിലേക്കുള്ള മാകണ്ടല്ലോ, അതൊക്കെ മിനയിൽപ്പെട്ടതാണ്. ആ മലയുടെ മറുചരിവ് അതെന്തല്ല, മിനയിൽപ്പെട്ടതല്ല. രണ്ട് മലകളാണ് അപ്പുറവും അതിനിടയിലാണ് എന്തുള്ളത്, മിനുള്ളത്. ഒരു മല നീണ്ട ഇത് ഈ ഭാഗത്ത് അവിടെ രാജകൊട്ടാരുള്ളത്, അതിന്റെ മുകളിലൊന്നായിട്ട് ഉസൂറുൽ മലക്കിയ. പിന്നെ ഈ ഭാഗത്തും അതേപോലെ തന്നെ മലകളാണ് സബീർ അതേപോലെ സാബിഹ്. അതാണ് മലകളുടെ പേര്. പിന്നെ മുൻഭാഗത്തൊക്കെ കുറെ മലകളുണ്ട്. ഓരോ മലകൾക്കും ഓരോ പേരുകളുണ്ട്. ഈ മലകളൊക്കെ കുറെ മലകളുണ്ടെങ്കിൽ അതിനൊക്കെ ഓരോ ചരിത്രത്തിൽ അതിനോരോ പേരുണ്ട്, അതിനൊക്കെ ഓരോ പ്രത്യേകതകളുണ്ട്. മിനയെ സംബന്ധിച്ചിടത്തോളം എന്താ മിന എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, മിന എന്നുള്ളതിന് ആ പേര് വരാൻ കാരണം മിനയിൽ ഏറ്റവും കൂടുതൽ രക്തം ബലിമൃഗങ്ങളെ അറുത്ത് രക്തം ഒഴുക്കപ്പെടുന്ന സ്ഥലമാണ് മിന. അതുകൊണ്ടാണ് ആ പേര് രക്തം ഒഴുക്കപ്പെടുന്നത് എന്ന അർത്ഥത്തിൽ പേര് വന്നത്. ചിലർ പറഞ്ഞത് മിനയിൽ ദിവസങ്ങൾ കൂടുതലുണ്ട് അല്ലെ, ദുൽഹജ് 8 മിനയിൽ, പിന്നെ ദുൽഹജ് 10 11 രാവ് 12 രാവ് 13 രാവ് ഇതിലൊക്കെ മിനയിലാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ദുആ നിർവഹിക്കപ്പെടുന്ന സ്ഥലമാണ് ഇത് മിന. അതുകൊണ്ടാണ് കൂടുതൽ ദുആ നിർവഹിക്കപ്പെടുന്ന ഇടം എന്ന അർത്ഥത്തിലാണ് മിന എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. ചില ചരിത്ര ഗ്രന്ഥങ്ങളിൽ പിന്നെ ഇപ്രകാരം മലക്ക് ജിബ്രീൽ വന്ന് റസൂൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറഞ്ഞു, തമന്ന അല റബ്ബിക്, റബ്ബിൽ പ്രതീക്ഷ പുലർപ്പെക്കാൻ പറഞ്ഞു, റബ്ബിൽ ആഗ്രഹം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇബ്രാഹിം നബിയോട്. അങ്ങനെ ജിബ്രീൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയോട് അള്ളാഹ്ക്ക് നേരെ തന്റെ ആഗ്രഹം പ്രകടിപ്പിക്കുവാൻ ആവശ്യപ്പെട്ട അതിൽ നിന്നാണ് ഇവിടെ മിന എന്ന് പേര് വന്നത്. മിന എന്ന് പറഞ്ഞാൽ ആഗ്രഹം നടത്തുന്നുണ്ട്. മലക്കുകൾ അതേപോലെ ആദമിനോട് എന്താണ് നിങ്ങളുടെ ആഗ്രഹം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ സ്വർഗം ആഗ്രഹിക്കുന്നു എന്ന് പ്രതികരിച്ചത്, അപ്പൊ അതിൽ നിന്നാണ് മിന എന്ന് പേര് വന്നത്. അതൊക്കെ ചരിത്രത്തിൽ എന്തുകൊണ്ട് ആ സ്ഥലത്തിന് മിന എന്ന് പേര് വന്നു, അതിൽ വ്യത്യസ്ത വീക്ഷണങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞതാണ് ഇതൊക്കെ. ഏതായാലും സ്ഥലത്തിന്റെ പേര് സുപരിചിതമാണെന്നാണ് മിന. വാദി മുഹസർ നമ്മളിവിടെ പറഞ്ഞില്ലേ, വാദി മുഹസർ അതുമുതൽ വാദി അഖബ വരെയുള്ള നീണ്ടു കിടക്കുന്ന സ്ഥലമാണ് മിന. സാബിഹ് സബീർ പർവ്വതങ്ങൾക്കിടയിൽ വാദി മുഹസർ മുതലാണ്. വാദി മുഹസർ മുസ്ദലിഫ കഴിഞ്ഞിട്ട് മിനയെ വേർപ്പെടുത്തുന്നത് ഏതാണ്, ഈ വാദി മുഹസറാണ്. ഞാൻ പറഞ്ഞില്ല അബ്രഹത്തിന് ആനയെ തടഞ്ഞു വന്ന ആനപ്പടയെ തടഞ്ഞു വന്ന ആ സ്ഥലം. അതുമുതൽ വാദി അഖബ വരെ അഖബ നമ്മൾ ജമ്രത്തിൽ അഖബ ഉണ്ടല്ലോ, അഖബ ആ സ്ഥലം വരെയുള്ള നീണ്ടു കിടക്കുന്ന സ്ഥലമാണ് മിന. മിനയിൽ അറഫയേക്കാൾ മുസ്ദലിഫയേക്കാൾ ഇസ്ലാമിക ചരിത്രമുണ്ട് മിനയിൽ. കാരണം എന്താ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദാവത്തിന്റെ പ്രധാന കേന്ദ്രം ഏതായിരുന്നു, മിനയായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ പിന്നെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ വായിക്കുന്നത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിനയിലെത്തി അയ്യാമത്തെ ശരീഖിന്റെ നാളുകളിൽ വിശിഷ്യ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹാജിമാർ അയ്യാമത്തെ ശരീഖിന്റെ ദിവസങ്ങളിൽ എവിടെ ഉണ്ടാകുക, മിനയിലുണ്ടാകുക. ദുൽഹജ്ജ് 10, 11, 12, 13 മിനയിലാണ്. അയ്യാമുത്ത് ശരീഖിന്റെ ഈ മൂന്ന് നാളുകൾ, ഈ ദുൽഹജ്ജ് 11 യൗമുൽ ഖർ എന്നാ പറയാ, യൗമുൽ ഖർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാജിമാരൊക്കെ പല ഭാഗങ്ങളിലായിരിക്കും. ആ പല ഭാഗങ്ങളിലുള്ള ഹാജിമാരൊക്കെ മിനയിൽ സമ്മേളിക്കുന്ന ദിവസമാണ് ദുൽഹജ്ജ് 11. എല്ലാവരും മിനയിൽ രാപ്പാർക്കാൻ വേണ്ടിട്ട് വരും, അതാണ് യൗമുൽ ഖർ എന്നതിന് പറയുന്നത്. പിന്നെ ബാക്കിയുള്ള ദിവസങ്ങൾ, അപ്പൊ ഈ ദിവസങ്ങളായിരുന്നു റസൂലിന്റെ ദേവത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിനയിൽ തമ്പടിച്ച ഈ ഹാജിമാരുടെ അടുക്കലേക്ക് ചെന്നിട്ട് അവരോട് പറയും. നമുക്ക് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം, യാ അയ്യുഹന്നാസ് ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു, ജനങ്ങളെ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ, നിങ്ങൾ വിജയിക്കും എന്നൊക്കെ പറഞ്ഞ് റസൂലുള്ളാഹി ദേവത്ത് നടത്തിയിരുന്നത് ഇവിടെ വെച്ചാണ്. അപ്പോഴാണ് ഖുറൈശികൾ എന്ത് ചെയ്തിരുന്നത്, അബു ഉലഹബ് അടക്കമുള്ള ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂക്കി വിളിച്ചും അതുപോലെ ദ്രോഹിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്രമിച്ചിരുന്നത് എന്നൊക്കെ നമുക്ക് കാണാം. മാത്രമല്ല ഇവിടെ മദീനയിൽ നിന്ന് കുറച്ച് ഹാജിമാർ വന്നപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയ്യാമത്തെ ശരിക്കുന്ന നാളിൽ റസൂലുള്ള മദീനയിൽ നിന്ന് വന്ന ഹാജിമാരെ ഇരുത്തി. അന്ന് മദീനക്ക് മദീന എന്നല്ല, വെറു യസ്രീബ് എന്നാണ്. എന്നിട്ട് അവരിരുത്തിയിട്ട് റസൂലുള്ള പറഞ്ഞാൽ തജ്ലിസു നുക്കല്ലിമുക്കും, നിങ്ങൾ ഇരിക്കുന്നില്ല, ഞങ്ങളോട് കുറച്ച് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞപ്പോഴത്തേ ഈ മദീനക്കാരായ ഹാജിമാരി ഇരുന്ന് കൊടുത്ത് റസൂലുള്ളക്ക്. അങ്ങനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ദയവത്ത് നടത്തിയിട്ട് അവരുടെ മുമ്പിൽ ഖുർആൻ ഓതിയപ്പോൾ അവർക്ക് ഇസ്ലാം സ്വാധീനിക്കപ്പെട്ടു, ജാബിർ റളിയല്ലാഹു തആല എന്നൊക്കെയുള്ള ആ ടീം. അങ്ങനെ അവര് എഴുന്നേറ്റ് അവരെന്ത് ചെയ്ത് പിന്നെ പോയി, അവർ ഇസ്ലാം ഉൾക്കൊണ്ട് അവർ എഴുന്നേറ്റ് പോയിട്ട് എന്ത് ചെയ്ത് അവർ ഇങ്ങനെ നിസ്ലാസലമാതങ്ങളെ കുറിച്ചും ദേവത്തിനെ കുറിച്ചും ഖുർആനെ കുറിച്ചൊക്കെയുള്ള വാർത്ത മദീനയിൽ പരത്തി. പിന്നെയാണ് എന്ത് ചെയ്യണത്, പിന്നെ ദുൽഹജ്ജ് 13 വർഷങ്ങളില് പിന്നെ 11-12 വർഷങ്ങൾ ഹിജ്റല ദുൽഹജ്ജ് നുബുവത്തിന്റെ 11-12 വർഷങ്ങളിൽ പിന്നെ ഇവര് വരുന്നത്, ആര് മദീനക്കാർ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ മിനയിൽ എന്ത് ചെയ്യണത്, ഉടമ്പടി നടത്തുന്നത്. മനസ്സിലായോ? അങ്ങനെ പിന്നെ അതും അയ്യാമത്തെ ശരിക്കുന്ന ഹജ്ജിന്റെ ദിവസങ്ങളിൽ, അയ്യാമത്തെ ശരിക്കുന്ന നാളിൽ രാത്രിയുടെ മറവിൽ രാത്രിയുടെ ഒരു ഭാഗം പിന്നിട്ടിട്ട് അഖബയിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നത്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മദീനക്കാർ ബൈഅത്ത് നടത്തണം. അതാണ് നമ്മൾ വായിക്കുന്ന പിന്നെ അഖബ ഉടമ്പടികൾ, 1-2 അഖബ ഉടമ്പടികൾ. അത് അതും എവിടെ നടന്നത്, ഈ മിനയിലാണ്. മനസ്സിലല്ലേ? കുറെ ഇസ്ലാമിക ചരിത്രങ്ങൾ കൂടിക്കൊള്ളുന്ന ഒരു ചരിത്ര സ്ഥലമാണ് മിന. ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം ഈ മിനയിലുള്ള കർമ്മങ്ങൾ എന്താണ്, ഹാജിമാരിൽ മിനയുടെ കർമ്മങ്ങൾ ഒന്ന് ജമ്രകളിലെറിയലാണ്, പിന്നെ മിനയിൽ രാപ്പാർക്കലാണ്. ദുൽഹജ്ജ് 8 ഇവിടെ രാപ്പാർത്ത്, എന്നിട്ടാണ് അറഫയിൽ പോയത്. ഇനി ദുൽഹജ്ജ് 11 രാവിലും 12 രാവിലും 13 രാവിലും എന്തുണ്ട്, രാപ്പാർക്കലുണ്ട്. അതിന്റെ പകലുകളിൽ അതേപോലെ ജമ്രകളിൽ ഏറുണ്ട്. പക്ഷേ അതാണ് ഇനി ഇതിന് നമുക്ക് വിശദീകരിക്കാനുള്ള, ജമ്രകളിലെ ഏറുമായി ബന്ധപ്പെട്ടുള്ളത്. പിന്നെ മിന അതിന്റെ അതിർത്തി നമ്മൾ പറഞ്ഞത് വാദി മുഹസർ മുതൽ വാദി അൽ അഖബ വരെയുള്ള സ്ഥലം. പിന്നെ 2 പർവ്വത നിരകളാണ് മിനകളെ എന്ത് ചെയ്യുന്നത്, അതിന്റെ പിന്നെ തെക്ക് വടക്ക് വേർതിരിക്കുന്നത്. പടിഞ്ഞാറ് ഭാഗത്ത് വാദി മുഹസറും കിഴക്ക് ഭാഗത്ത് വാദി അഖബയും, അഖബ ജമറകൾ ഭാഗമുണ്ടല്ലോ അത്, പിന്നെ 2 പർവ്വത നിരകളും. ഈ മിന മുസ്ദലിഫ അതിന്റെ ഒക്കെ മലകൾക്കും ആ മലഞ്ചെരിവുകൾക്കും നമ്മുടെ ഇസ്ലാമിക ചരിത്രവുമായി ബന്ധപ്പെട്ട് കുറെ നമ്മളോട് പറയാനുണ്ട്. ഒരു ഹാജി അത്തരം ചരിത്രങ്ങൾ ഉൾക്കൊണ്ട് മനസ്സിലായി ആ സ്ഥലങ്ങൾ അജിൽ, അതേപോലെ തന്നെ ഈ ചരിത്ര പിന്നെ ഈ സിയാറത്തിന്റെ ഒക്കെ സന്ദർഭങ്ങളിൽ അവിടെ എത്തുമ്പോഴാണ് അതിന്റെ ആ ഒരു വിഷയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ളതായ ഒരു പൂർണ്ണത ഉണ്ടാകുക. ഇതാണ് പിന്നെ ജമ്രകൾ അടയാളപ്പെടുത്തിയത്. ജമ്രത്ത് സുഹറ, പിന്നെ ജമ്രത്തുൽ ഉസ്ത, പിന്നെ ജമ്രത്തുൽ അഖബ. ഇതാണ് വാദി അഖബ, വാദി അഖബ ഈ ഭാഗത്താണ്. ജമ്രത്തുൽ അഖബ വാദി അഖബ ഉണ്ടല്ലോ, അത് മിനന്റെ പുറത്താണ്, മിനക്ക് പുറത്താണ്. വാദി മുഹസ്സർ മിനക്ക് പുറത്താണ്, വാദി അഖബയും മിനക്ക് പുറത്താണ്. 1-2 ജമ്രകൾ എവിടെയാണ്, മിനക്ക് അകത്താണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ ഭാഗത്താണ് അസീസിയ, ഇവിടെ ഈ ഭാഗം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ താഴത്ത് അസീസിയയിലേക്ക് പോകും. അസീസിയയിൽ രാപ്പാർക്കാൻ പാടില്ല. അതേപോലെ തന്നെ ഈ ജമ്രത്തുൽ കുബ്രയുടെ ഭാഗത്തും രാപ്പാർത്തുണ്ടെങ്കിൽ ശരിയാവില്ല, കാരണം അതൊക്കെ എന്താണ്, മിനക്ക് പുറത്താണ്. മിനക്ക് അകത്തേക്ക് ഇങ്ങോട്ട് വരി തന്നെ വേണം. ഇവിടെ ഇപ്പൊക്കെ ട്രെയിൻ സർവീസാണ് കൂടുതലും ട്രെയിൻ സർവീസാണ്. അപ്പോ പിന്നെ നമ്മള് ടെന്റിൽ നിന്ന് സ്റ്റേഷനിൽ പോകും, സ്റ്റേഷനിൽ നിന്ന് പോയിട്ട് നമ്മൾ മിനയിലെ 3-ാമത്തെ സ്റ്റേഷനാണ് ജമറാത്ത്. മിനയിലും 3 സ്റ്റേഷനുണ്ട്, മുസ്ദലിഫയിലും 3 സ്റ്റേഷനുണ്ട്, ട്രെയിനിന് അറഫയിലും 3 സ്റ്റേഷനുണ്ട്. നമ്മൾ പിന്നെ ആളുകളോട് എപ്പോഴും അന്വേഷിക്കേണ്ടത് നമ്മളുടെ സ്റ്റേഷൻ ഏത് ഭാഗത്തുനിന്നാണ്, ഏത് സ്റ്റേഷനിലാണ് നമ്മൾ, അത് ചോദിച്ചു വെക്കണം. എന്നിട്ട് പിന്നെ ആ സ്റ്റേഷൻ പരിധിയിലായിരിക്കും നമ്മൾക്കുള്ള ഹൈമ ഉണ്ടാകുക, ടെന്റ് ഉണ്ടാകുക. അതിന്റെ പരിധിയിൽ സ്റ്റേഷൻ ചോദിച്ചു വെക്കണം. എന്നിട്ട് ആ സ്റ്റേഷനിൽ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഹൈമയിലേക്ക് എളുപ്പമായിരിക്കും. സ്റ്റേഷൻ തെറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളാകെ തെണ്ടി തിരിയും. അത് ആളുകൾ ശ്രദ്ധിക്കണം. മിനയിൽ മൂന്ന് സ്റ്റേഷനാണ്, അതിൽ പിന്നെ മൂന്നാമത്തെ സ്റ്റേഷനിലാണ് അത് ജമ്ര എറിയാനുള്ള സ്റ്റേഷന്, ജമ്ര എറിയാനുള്ള സ്റ്റേഷന്. ദുൽഹജ്ജ് പത്തിന് ഒരു ജമ്രയാണ് എറ്, ഒരു ജമ്ര ദുൽഹജ്ജ് പത്തിന്. അത് നമ്മൾ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ കല്ലായിട്ടൊക്കെ വന്ന്, അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ വന്നു. ആദ്യത്തെ ജമ്ര ജമ്രത്ത് സുഖറയാണ്, അത് പത്തിന് അറിയില്ല. പിന്നെ ജമ്രത്തുൽ ഉസ്തി അറിയില്ല. പിന്നെ ജമ്രത്തുൽ അക്ബയാണ് അറിയാം, ജമ്രത്തുൽ അക്ബ, അതാണ് ജമ്രത്തുൽ കുബ്ര. ജമ്രത്തുൽ അക്ബയാണ് ജമ്രത്തുൽ കുബ്ര, അവിടെയാണ് ഏറ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ വന്നു, എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞ്, അപ്പൊ മിന വലത് ഭാഗത്തും പിന്നെ ഈ മസ്ജിദ് ഹറാം ഉണ്ടല്ലോ മക്ക, അത് റസൂലുള്ളാഹി ഇടത് ഭാഗത്തായിരുന്നു. അങ്ങനെ റസൂലുള്ളാഹി എറിഞ്ഞു, ഏഴ് കല്ലുകൊണ്ട് എറിഞ്ഞു. ഓരോ കല്ലുകൊണ്ട് എറിയുമ്പോഴും അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് തക്ബീർ ചൊല്ലി എറിഞ്ഞു. ഏഴ് കല്ലെറിഞ്ഞ് അതിന് ഓരോന്നിനും തക്ബീർ ചൊല്ലി. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മടങ്ങി. ജമ്രത്തിൽ അകബ എറിഞ്ഞ പിന്നെ ദുആ ചെയ്യലില്ല, ദുആ ചെയ്യലില്ല. ഈ ജമ്രകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ, ഇതൊരു ഈ രണ്ട് ഭാഗത്തും കുന്നുകളാണ്, കുന്നുകളാണ്. അതിനിടയിൽ ഒരു തോട് പോലെയാണ്, ഒരു തോട് പോലെയാണ് ഈ സ്ഥലം, തോട് പോലെയാണ് സ്ഥലം. അതിൽ മൂന്നിടത്ത് എറിഞ്ഞ്, ആ ഏറിന്റെ പിന്നിൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം മിനയിൽ വന്നപ്പോൾ എറിഞ്ഞതാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മിനയിൽ വന്നപ്പോൾ എറിഞ്ഞതാണ്. ഹദീസുകൾ കാണാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് ഷെയ്ത്താൻ പ്രത്യക്ഷപ്പെട്ടു. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഷെയ്ത്താനെയാണ് എറിഞ്ഞത്, ഷെയ്ത്താനെയാണ് എറിഞ്ഞത്. ഇന്ന് അവിടെ ഷെയ്ത്താനില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം എറിഞ്ഞ അടുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം എറിഞ്ഞു. നമ്മൾ റസൂലിനെ പിൻപറ്റിയിട്ട് നമ്മളവിടെ എറിയണം, നമ്മളവിടെ എറിയണം. അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ അള്ളാഹു അക്ബർ അള്ളാഹിനെ ദിക്ർ ചെയ്തുകൊണ്ട് സ്മരിച്ചുകൊണ്ടാണ് നമ്മൾ എറിയണത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മില്ലത്താണ് നമ്മൾ പിൻപറ്റുന്നത്, ഇബ്രാഹിം നബിയുടെ മില്ലത്താണ് നമ്മൾ പിൻപറ്റുന്നത്. അപ്പൊ ഇബ്രാഹിം നബിയുടെ മില്ലത്തിനെ പിൻപറ്റിയുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, മൂന്ന് സ്ഥലങ്ങളിൽ എറിയാണ് അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട്. അപ്പൊ അള്ളാഹിനെ സ്മരിക്കാനുള്ള ഒരു ചിഹ്നമാണ് ഈ ജമ്രകൾ, അതിൽ നമ്മൾ എറിയണ്. ഞാൻ പറഞ്ഞ രണ്ട് ഭാഗത്തും മലയാണ്, ഇതൊരു തോട് ഭാഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജമ്രത്തിൽ എറിഞ്ഞ സന്ദർഭത്തിലുണ്ടല്ലോ, ആ ടൈമിൽ രണ്ട് ഭാഗത്തുകൂടി വന്നിട്ട് എറിയാം. ഈ ഒന്നും രണ്ടും ജമ്രകളിൽ, സുഹറയിലും ഉസ്തയിലും. അക്കബയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല, അക്കബയെ സംബന്ധിച്ചിടത്തോളം മല ഈ ഭാഗത്തുണ്ട്, ഒരു ഭാഗത്ത് മലയാണ്, മല ഇങ്ങനെ കൂടിയിട്ടാണ് അക്കബയോട്. അപ്പൊ ഇതിലൂടെ വന്നറിയാൻ പറ്റൂല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ അക്കബ എറിഞ്ഞപ്പോ ഇങ്ങനെ എറിഞ്ഞത്. സഹാബികളൊക്കെ അങ്ങനെ എറിയും, കാരണം ഈ ഭാഗത്തുകൂടി വരാൻ പറ്റൂല, കാരണം അതൊരു മലന്റെ ചെരിവാണ്. അപ്പൊ അതിലെ വരാൻ പറ്റൂല, ഒരു ഭാഗത്ത് കൂടിയേ വരാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അക്കബ ഇങ്ങനെ എറിഞ്ഞത്, ഇവിടെ എറിഞ്ഞത്. ഈ ഭാഗമൊക്കെ ഇടിച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അവിടൊക്കെ വിശാലമാക്കിയിട്ടുണ്ട്, മല ഇടിച്ച് വിശാലമാണ്. ഇത് ദുൽഹജ്ജ് പത്തിന് ഇവിടെ മാത്രമാണ് എറിയ. അതേസമയം പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ദിവസങ്ങളിലും മൂന്ന് ജമ്രകളിലും എറിയും. അതിന്റെ ഇത് നമുക്ക് പറയാം. ജമ്രത്തിൽ അക്കബയെ എറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാജിമാര് പിന്നെ അജിന്റെ ഇതര കർമ്മങ്ങൾ ദുൽഹജ്ജ് പത്ത് യൗമുന്നഹർ അറവിന്റെ ദിവസം, അല്ലെങ്കിൽ യൗമുൽ ഹജ്ജുൽ അക്ബർ, ഹജ്ജുൽ അക്ബർ എന്ന് പറഞ്ഞെങ്കിൽ അത് ദുൽഹജ്ജ് പത്താണ്. അല്ലാതെ വെള്ളിയാഴ്ചയും അറഫയും ഒന്നിച്ചാൽ ഹജ്ജുൽ അക്ബർ എന്നുള്ളതല്ല. വെള്ളിയാഴ്ചയും അറഫയും ഒന്നിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ഹജ്ജുൽ അക്ബറാണ് എന്ന് ആളുകൾ പറയും. എല്ലാ ഹജ്ജിലും ഹജ്ജുൽ അക്ബർ ഉണ്ട്, എല്ലാ ഹജ്ജിലും ഹജ്ജുൽ അക്ബർ ഉണ്ട്. അതെന്താ, ദുൽഹജ്ജ് പത്താണ്, ദുൽഹജ്ജ് പത്താണ്. എന്തുകൊണ്ട് ഹജ്ജുൽ അക്ബർ എന്ന് ദുൽഹജ്ജ് പത്തിനെ പറയുന്നു, ഹജ്ജുൽ അക്ബർ എന്ന് പറയാൻ കാരണം അന്നത്തെ കർമ്മങ്ങൾ നോക്കി നിങ്ങൾ കൂടുതലാണ്. ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം ജമ്രയിൽ എറിഞ്ഞ് അവരുടെ മുടിയെടുത്ത്, അതേപോലെ തന്നെ ബലിമൃഗത്തെ അറുത്ത്, തവാഫ്, സഹി, പിന്നെ മുസ്ദലിഫ് മിനയിലേക്ക് തിരിച്ചു വന്നിട്ട് രാപ്പ അറക്കുക, ഇതൊക്കെ എന്താണ് ദുൽഹജ്ജ് പത്തിന്. അതുകൊണ്ടാണ് ആ പേര് ഹജ്ജുൽ അക്ബർ എന്ന പേര്. പത്തിന് പിന്നെ ആളുകൾ തല മുണ്ടനം ചെയ്യും, അല്ലെങ്കിൽ മുടി വെട്ടും. തല മുണ്ടനം ചെയ്യലാണ് ശ്രേഷ്ഠമായിട്ടുള്ളത്. പിന്നെ ബലിമൃഗത്തെ ഇറക്കുക, അതേപോലെ തന്നെ ഹജ്ജിന്റെ തവാഫ്, ഹജ്ജിന്റെ സഹി, ഹജ്ജിന്റെ തവാഫ്, ഹജ്ജിന്റെ സഹി. ഈ തവാഫും സഹിയും ഹജ്ജിന്റെ റുക്നാണ്, അറഫയിൽ നിൽക്കൽ റുക്നാണെന്ന പോലെ പിന്നെ ഹജ്ജിന്റെ തവാഫ്, ഹജ്ജിന്റെ സഹി, അതും റുക്കിനാണ്. അത് നിർവഹിച്ചില്ലെങ്കിൽ ഹജ്ജ് ഉണ്ടാവില്ല. അത് ഇനി പത്തിന് പറ്റിയിട്ടില്ലെങ്കിൽ പതിനൊന്നിനാക്കാം, പന്ത്രണ്ടിനാക്കാം, പതിമൂന്നിനാക്കാം, വിഷയമല്ല. അതിനും പറ്റിയിട്ടില്ല എങ്കിൽ ഏത് സമയത്താണ് പറ്റുന്നത് അപ്പൊ ചെയ്തിരിക്കണം. ആ തവാഫ് ചെയ്യണം, സഹിയും ചെയ്യണം, തവാഫും സഹിയും ചെയ്യണം, അപ്പോളേ ഹജ്ജ് വീടുള്ളൂ. അതാണ് പിന്നെ ഹജ്ജിന്റെ തവാഫ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, സുമ്മലിയഖ്ളു തഫസഹും വലിയൂഫു നുദൂറഹും വലിയത്തവഫു ബിൽ ബൈത്തിൽ അതീഖ്. അവരവരുടെ പിന്നെ മുടിയെടുക്കട്ടെ, ബലിമൃഗത്തെ അറക്കട്ടെ, കാബൻ തവാഫ് ചെയ്യുകയും ചെയ്യട്ടെ, കാബൻ തവാഫ് ചെയ്യുകയും ചെയ്യട്ടെ. എറിഞ്ഞതിന് ശേഷം അറവ്, പിന്നെയാണ് മുടിയെടുക്കല്, പിന്നെയാണ് തവാഫ്. അതാണ് അതിന്റെ ക്രമം, അതിന്റെ ക്രമം. ഇനി ഒരാള് ദുൽഹജ്ജ് പത്തിലെ കർണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മുന്തിപ്പിക്കുകയും പിന്തിപ്പിക്കുകയും ചെയ്താൽ അതിൽ പ്രശ്നമല്ല. ഒരാൾ നേരെ എന്ത് ചെയ്ത് മുസ്ദലിഫയിൽ നിന്ന് തവാഫിന് പോയി, തവാഫിന് പോയി എന്നിട്ട് പിന്നെയാണ് ജമറ കയറിയണത്, പ്രശ്നമല്ല. ഒരാൾ നേരെ എറിഞ്ഞ് എന്നിട്ട് തവാഫിന് പോയി, പ്രശ്നമല്ല. ദുൽഹജ്ജ് പത്തിലെ കർമ്മങ്ങൾ ഒന്ന് ഒന്നിനെ മുന്തിപ്പിച്ച് പിന്തിപ്പിച്ചു അതിന്റെ പേരിൽ പ്രശ്നമില്ല. റസൂലുള്ള ലാ ഹറജ്, ലാ ഹറജ്, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ദുൽഹജ്ജ് പത്തിലെ കർമ്മങ്ങളുടെ പ്രത്യേകതയാണ്. ദുൽഹജ്ജ് പത്തിന് എറിഞ്ഞാൽ പിന്നെ നമ്മള് രാത്രി അവിടെ പാർക്കും, രാപ്പാർക്കും. പതിനൊന്നാം രാവും പന്ത്രണ്ടാം രാവും പതിമൂന്നാം രാവും നമ്മൾ രാപ്പാർക്കും, മിനയിൽ പാർക്കും. ആ പകലുകളിൽ പതിനൊന്നിന് പകൽ, പന്ത്രണ്ടിന് പകൽ, പതിമൂന്നിന് പകൽ നമ്മൾ എന്ത് ചെയ്യും? ജമ്രകളിലെറിയും. ഹാജിമാർ ജമ്രകളിലെറിയും. ഹാജിമാർ ജമ്രക്ക് എറിയുമ്പോ ഉച്ച തെറ്റിയതിന് ശേഷമാണ് ജമ്രക്ക് എറിയേണ്ടത്. ഏതേറ്? മൂന്ന് ദിവസത്തെ അയ്യാമത്തെ ശരീഖിന്റെ മൂന്ന് ദിവസം, പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ദിവസങ്ങളിൽ ഏറ് ഉച്ച തെറ്റിയതിന് ശേഷമാണ് എറിയേണ്ടത്. അത് ഹാജിമാരോട് ആളുകൾ പറയണം, നമ്മൾ മനസ്സിലാക്കും വേണം. ദുൽഹജ്ജ് പത്തിന്റെ അന്നാണ് സൂര്യൻ ഉദിച്ചതിന് ശേഷം ഇവിടെ എറിയാൻ അവസരമുള്ളത്. ദുൽഹജ്ജ് പത്തിന്റെ ഏറുണ്ടല്ലോ, അത് സൂര്യൻ ഉദിച്ചതിന് ശേഷം ഹാജിമാർക്ക് എറിയാം. നമ്മൾ പറഞ്ഞ് ഇളവുള്ളതായിരിക്കാം, വയസ്സായവർക്ക് രോഗികൾക്കൊക്കെ ഇളവുണ്ട്. എപ്പ എറിയാന്? സൂര്യൻ ഉദിക്കണിന്റെ മുമ്പ് തന്നെ അറിയാം. നമ്മൾ അസ്മാ റളിയല്ലാഹുവിന്റെ ഒക്കെ ചരിത്രം പറഞ്ഞു, മനസ്സിലായി? അവർ എറിഞ്ഞതിന് ശേഷം വന്നിട്ടാണ് എന്ത് ചെയ്തത്? സുബഹി നിസ്കരിച്ചത് എന്ന്. കാരണം അവർക്ക് രാത്രി തന്നെ അറിയാൻ ഇളവുണ്ട്. അതേസമയം ആരോഗ്യവാന്മാർക്ക് എറിയേണ്ടത് എപ്പോഴാണ്? ദുൽഹജ്ജ് പത്തിന് സൂര്യൻ ഉദിച്ചതിന് ശേഷമാണ്. എന്നാൽ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ദിവസങ്ങളിൽ ഏറ് തുടങ്ങ അത് ഉച്ച തിരിഞ്ഞതിന് ശേഷമാണ്. കുന്നാന തഹയ്യൻ ഞങ്ങളിങ്ങനെ സമയം നോക്കി നിൽക്കും. സഹാബികൾ പറയാണ്, ഞങ്ങളിങ്ങനെ സമയം നോക്കി നിൽക്കും. ഇതാ സാലത്തി ഷംസ്, സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റിയാൽ റമൈന, ഞങ്ങൾ എറിയുമായിരുന്നു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജ് ചെയ്തപ്പോ ഈ അയ്യാമത്തെ ശരിക്കുന്ന ദിവസങ്ങളിൽ എറിഞ്ഞത് സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റിയതിനു ശേഷം, മധ്യത്തിൽ നിന്ന് തെറ്റിയതിനു ശേഷം. ഇപ്പൊ ആജിമാര് പലരും പ്രത്യേകിച്ച് ദുൽഹജ്ജ് പന്ത്രണ്ടിന്, ദുൽഹജ്ജ് പന്ത്രണ്ടിന്റെ പ്രത്യേകത എന്താ? ദുൽഹജ്ജ് പന്ത്രണ്ടിന്റെ പ്രത്യേകത ആജിമാർക്ക് എന്ത് ചെയ്യാം? പന്ത്രണ്ടിന് എറിഞ്ഞിട്ട് പോരാ, പന്ത്രണ്ടിന് എറിഞ്ഞിട്ട് പോരാ. അപ്പൊ പന്ത്രണ്ടിന് അവരെന്ത് ചെയ്യുന്ന അറിയോ? രാവിലെ തന്നെ പോയിട്ട് എറിയും, എന്നിട്ട് കിട്ടും മറാപ്പൊക്കെ ശരിയാക്കിയിട്ട് അവരെന്ത് ചെയ്യും? പോകും. അത് പാടുള്ളതല്ല, ശരിക്ക് അത് പാടുള്ളതല്ല. പ്രത്യേകിച്ച് ഈ ഹംലക്കാർക്ക് പിന്നെ പല തിജാറത്താണ്, ഖിദ്മത്തിനേക്കാൾ കൂടുതൽ തിജാറത്താണ്. അപ്പൊ അവര് ആജിമാരെ വേഗം അവിടുന്ന് പിന്നെ കെട്ടിടിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തായി? കുറെ ലാഭമായി. അതുകൊണ്ട് തന്നെ പലരും എന്ത് ചെയ്യും? ദുൽഹജ്ജ് പന്ത്രണ്ടിന് രാവിലെ തന്നെ പോയിട്ട് എറിയാൻ പറയും. എന്നാ ഉച്ചക്ക് എന്തെങ്കിലും കയ്യിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് വിട്ടാ അത്ര ഇതായി. പന്ത്രണ്ടിന് പോകാം, അള്ളാഹു സുബ്ഹാനഹു വതആല അനുവദിച്ചതാണ്. ഒരാൾ പിന്നെ പന്ത്രണ്ടിന് എറിഞ്ഞതിന് ശേഷം പോരുകയാണെങ്കിൽ അയാൾക്ക് കുറ്റമല്ല, പന്ത്രണ്ടിന് എറിഞ്ഞു പോരാ. പക്ഷെ പന്ത്രണ്ടിന് പോരുമ്പോ അവരെന്താ ചെയ്യേണ്ടത്? ഉച്ച തിരിഞ്ഞതിന് ശേഷം എറിഞ്ഞിട്ട് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് പോവുകയാണ് വേണ്ടത്. സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് പോവുകയാണ് വേണ്ടത്. പലരും ചെയ്യും, ചില ആളുകൾ നമ്മളോട് വിളിച്ചു പറയാം ഞങ്ങൾ പോവുകയാണ്. എപ്പോ? രാവിലെ തന്നെ, രാവിലെ തന്നെ. ഓരോ എന്ത് ചെയ്യണു? പിന്നെ സാധനമൊക്കെ റെഡിയാക്കിയതിന് ശേഷം വണ്ടിയിൽ പോകും, എന്നിട്ട് അവര് എറിഞ്ഞിട്ട് അവിടെ നാട്ടു വിടും. അത് ശരിയല്ല. നോക്കി, നിങ്ങൾ സഹാബികളുടെ ആ പ്രയോഗം, ഞങ്ങൾ ആ പ്രയോഗം തന്നെ കേൾപ്പിച്ചത്. സഹാബികൾ പറയാണ്, കുന്നാന തഹയ്യൻ, ഞങ്ങളിങ്ങനെ സമയം നോക്കിയിരിക്കും. ഫൈദ സാലത്തിഷം, സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റിയിട്ടുണ്ടെങ്കിൽ റമൈന, ഞങ്ങൾ എറിയുമായിരുന്നു എന്നാണ്. എന്തിനാ ഒരു സമയം നോക്കിയിരിക്കുന്ന നേരം അവിടെ തന്നെ പോയി എറിഞ്ഞാ പോരെ? ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയാണ് എറിഞ്ഞത്. അതുകൊണ്ട് റസൂലുള്ള അങ്ങനെ പഠിപ്പിച്ചു എന്നുള്ളത് കൊണ്ടാണ് ഉച്ച തിരിഞ്ഞതിന് ശേഷം എറിയുന്നത്. അതുകൊണ്ട് ഹാജിമാരോടൊക്കെ പറയേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഈ പിന്നെ ദൂരങ്ങളിൽ നിന്ന് വരുന്ന ഹാജിമാരെ ഹംലക്കാർ ചൂഷണം ചെയ്യും, ഇവിടുന്ന് വരുന്നവരെ തന്നെ ചൂഷണം ചെയ്യും. കഴിഞ്ഞ വർഷം ഒരു പിന്നെ മൗലാനെന്നെ വിളിച്ചിട്ട് പറയുന്നത്, ഞങ്ങൾ എറിഞ്ഞു പോവുകയാണ്, അങ്ങനെ ഒരു അളവുണ്ട് എന്ന് പറയുന്നേട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇവിടെ എറിയുമ്പോഴുള്ള പ്രത്യേകത, നമ്മൾ പറഞ്ഞ പത്തിന് എറിയുമ്പോ ജമറത്തിൽ അക്കബക്കാണ് എറിയുക, അവിടെ ദുആയൊന്നുമില്ല, എറിഞ്ഞു പോവുക. എന്നാൽ 11, 12, 13 ദിവസങ്ങളിൽ സൂര്യൻ മധ്യത്തിൽ തെറ്റി ഉച്ചയ്ക്ക് ശേഷമാണ് ഏറി തുടങ്ങുക, രാത്രി വരെ എറിയാം, രാത്രിയിലും എറിയാൻ ഇളവുണ്ട്. ആദ്യം എറിയ ജമറത്ത് സുഹറക്കാണ് ഈ ജമറക്ക്, പിന്നെ ജമറത്തിൽ മുസ്ത, പിന്നെ ജമറത്തിൽ അഹദ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ജമറയിൽ എറിഞ്ഞതിന് ശേഷം ഇങ്ങനെ വലത്തേക്ക് തെറ്റി നിന്ന്, വലത്തേക്ക് മുന്നിലേക്ക് തെറ്റി നിന്ന് ദീർഘനേരം ദുആ ചെയ്തു എന്നാണ്, ദീർഘനേരം ദുആ ചെയ്തു എന്നാണ്. ഇത് ആളുകളെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. ആളുകൾക്ക് ഏറെ ഹര, അതുകൊണ്ട് തന്നെ ഓരോരുത്തർ എറിഞ്ഞ് അടുത്ത എറിഞ്ഞ് പായു, അങ്ങനെയല്ല വേണ്ടത്. ഏറ് അത് എറിയാണ് വേണ്ടത്. നമ്മളിങ്ങനെ നിന്നിങ്ങനെ ഇങ്ങനെ കാട്ടാൻ പാടില്ല. കാരണം അള്ളാഹു പറഞ്ഞെന്താ, അല്ല നിസ്ലാസ്ലം പറഞ്ഞ ഇർമു എന്നാണ്, നിങ്ങൾ എറിയുന്നാണ് അല്ലെ, റമിയുൽ ജിമാ എന്നാണ്, ജമറകൾ എറിയലാണ് അല്ലെ. ഏറുന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇതല്ല, പിന്നെ ഏറ് ഏറ് തന്നെയാണ്, എറി തന്നെ വേണം. എന്നിട്ട് എന്ത് ചെയ്യണം, വലത് ഭാഗത്തേക്ക് കുറച്ച് മുന്നോട്ട് ആഞ്ഞു നിന്ന് ദീർഘനേരം ദുആ ചെയ്യുക എന്നാണ്. 500 ആയത്തുകൾ ഓതുന്ന സമയ പരിധിയിൽ ദുആ ചെയ്യുമായിരുന്നു എന്നാണ് സഹാബികളൊക്കെ. അപ്പൊ ദീർഘനേരം ദുആ ചെയ്യണം, അള്ളാഹു ദുആക്ക് ജവാബ് നൽകുന്ന സ്ഥലമാണ് ഇതൊക്കെ. പിന്നെ ദുആ ചെയ്യുന്ന അടുത്ത ജമറയിലേക്ക് പോയി, അതാണ് ജമറത്തുൽ വുസ്ത, അവിടെയും 7 കല്ലെറിയ. ഏറെ ഏത് ഭാഗത്തായാലും ദുആ ചെയ്തിരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ അവിടെ നിന്ന് അല്പം ഇടത് ഭാഗത്തേക്ക് തെറ്റി നിന്ന് മുന്നോട്ടാഞ്ഞ് തെറ്റി നിന്നിട്ട് റസൂലുള്ള ദീർഘനേരം ദുആ ചെയ്ത്, ദീർഘനേരം ഇതേപോലെ തന്നെ ദുആ ചെയ്തതിന് ശേഷം പിന്നെ നേരെ പോയി ജമറത്തുൽ അഖബയിലേക്ക് തിരിഞ്ഞു നിന്ന്, ജമറത്തുൽ അഖബയിലേക്ക് തിരിഞ്ഞു നിന്ന് എറിഞ്ഞിരുന്നു എന്നാണ്. 7 കല്ലുകൾ എറിഞ്ഞു. അതിനുശേഷം ദുആല്ല, അതിനുശേഷം ദുആല്ല. പല പല നാട്ടിൽ നിന്ന് വരുന്ന ഹംലകളും ഈ ജമറക്ക് എറിഞ്ഞതിന് ശേഷം അവിടെ നിന്നിട്ട് ദുആ. എങ്ങനെ ദുആ, ഒരാളിങ്ങനെ മൈക്കിൽ കൂടി ദുആ ചെയ്യും, മറ്റുള്ളൊക്കെ വേക്കുന്ന ആമീൻ പറയും. ഓരോരുത്തരും ദുആ ചെയ്യാണ് വേണ്ടത്. അതും എവിടെയല്ല, ജമറത്തിൽ അഖബയിലില്ല ദുആ ഇല്ല. ജമറത്തിൽ അഖബ എറിഞ്ഞതിന് ശേഷം തിരിച്ചു വരികയാണ് ചെയ്തിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ദുആ ചെയ്തിട്ടില്ല. രണ്ട് ജമറകളിലാണ് ദുആ ചെയ്തത്. അത് 11, 12, 13 ദിവസങ്ങൾ അയ്യാമത്ത് തശ്രീഖിന്റെ ദിവസങ്ങളിൽ അങ്ങനെയാണ് പിന്നെ നിസ്ലാസ്ലമാതങ്ങൾ നിർവഹിച്ചിട്ടുള്ളത്. 12 പോരാൻ ആഗ്രഹിക്കുന്നവർ ഉച്ച തിരിഞ്ഞതിന് ശേഷം എറിയുക, എന്നിട്ട് അവർ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പായിട്ട് മിനയിൽ നിന്ന് പോരുക, അതാണ് വേണ്ടത്. ഇനി ഒരാൾ പോരാൻ തീരുമാനിച്ച് അയാൾക്ക് പോരാനുള്ള സൗകര്യം എല്ലാം റെഡിയാക്കി, പക്ഷെ പോരാൻ രാത്രിയെ പറ്റിയതുള്ളൂ, ബസ് വന്നില്ല അല്ലെങ്കിൽ മറ്റു സൗകര്യങ്ങൾ ഒത്തില്ലെങ്കിൽ അയാൾക്ക് പ്രശ്നമല്ല, രാത്രി പോന്നാലും അയാൾക്ക് വിഷയമല്ല. ഒരാൾ അകാരണമായിട്ട് അതായത് 12 പോരാൻ തീരുമാനിച്ചിട്ട് അകാരണമായിട്ട് മിനയിൽ തെറ്റി നിന്ന് അവിടെ തന്നെ നിന്ന്, അങ്ങനെ സൂര്യൻ അസ്തമിച്ചിട്ടുണ്ടെങ്കിൽ അന്നുകൂടി ആ പാർത്ത് പിറ്റേന്ന് എറിഞ്ഞിട്ടേ അയാൾ പോരാൻ പാടുള്ളൂ, പിറ്റേന്ന് എറിഞ്ഞിട്ടേ അയാൾ പോരാൻ പാടുള്ളൂ. ഇവിടെ ഈ ജമറകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞത്, ഇപ്പൊ നമ്മൾക്ക് ട്രെയിൻ സൗകര്യമാണ്, അതുകൊണ്ട് തന്നെ ട്രെയിനിൽ ഉപയോഗിക്കുവാനുള്ള അതിനുള്ള പിന്നെ സൗകര്യം നമുക്ക് ഉണ്ട് എങ്കിൽ ആ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താം. വയസ്സായവരൊക്കെ കൂടുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഈ ട്രെയിനിലേക്ക് പോകാനുള്ള വഴി ലോങ്ങാണ്, കുറെ കയറി വളഞ്ഞു വരണം സ്റ്റേഷനിലേക്ക് എത്താൻ, അതേപോലെ സ്റ്റേഷനിൽ ഇറങ്ങിയാലും കുറെ വളഞ്ഞു തിരിഞ്ഞ് ഇറങ്ങണം. അപ്പൊ പ്രത്യേകിച്ച് വയസ്സുമാരൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ലിഫ്റ്റ് സൗകര്യമുണ്ട്, ഓരോ സ്റ്റേഷനിൽ നിന്നുണ്ട് ലിഫ്റ്റ് ഉണ്ട്, അതേപോലെ എസ്കലേറ്റർ സൗകര്യമുണ്ട്. വയസ്സായവരൊക്കെ പ്രത്യേകിച്ച് എന്ത് ചെയ്യും, അവിടെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവർ കാണിച്ചു തരും, സൗകര്യം കാണിച്ചു തരും. അങ്ങനെയാണെങ്കിൽ നേരെ സ്റ്റേഷനിലേക്ക് ചെന്നിട്ട് എന്ത് ചെയ്യാം, അവിടെ എത്തിപ്പെടാൻ സാധിക്കും. അത് പല ആളുകൾക്കും അതറിയില്ല. അത് കാരണത്താൽ തന്നെ ഈ കുട്ടികളെയും കൊണ്ട് സ്ത്രീകളെയും കൊണ്ട് വയസ്സന്മാരെയും കൊണ്ട് അങ്ങനെ വെറുതെ ചുറ്റി കറങ്ങും. അവിടെ നമ്മളതിന്റെ ആ പിന്നെ സ്റ്റേഷന്റെ നേരെ താഴെ ചെന്നിട്ടുണ്ടെങ്കിൽ അവിടെ ലിഫ്റ്റ് ഉണ്ടാകും, അതിൽ കയറിയിട്ടുണ്ടെങ്കിൽ നേരെ അതിന്റെ മുകളിൽ ചെന്ന് ഇറങ്ങാൻ പറ്റും. അത് പ്രത്യേകിച്ച് അവര് പിന്നെ ഈ പിന്നെ സേവനക്കാരത് ആനുകൂല്യം ആർക്കാണോ അർഹിക്കുന്നത് അവർക്കാണ് അത് എന്ത് ചെയ്യുക തരിക. അപ്പൊ ആളുകൾ അത് ശ്രദ്ധിക്കുക. എല്ലാ സ്റ്റേഷനുകളിലും അങ്ങനെയാണ്, മിനയിലായാലും അറഫയിലായാലും മുസ്ദലിഫയിലും ഒക്കെ അങ്ങനെ സൗകര്യം ഉണ്ട്. ഇതാണ് പിന്നെ ഏറുമായി ബന്ധപ്പെട്ടുള്ള ഏതാനും കാര്യങ്ങൾ. ഇനി ഇവിടെ പിന്നെ മസ്ജിദുൽ ഖൈഫ് അല്ലെ, മിനയിലാണ് എന്തുള്ളത്, മസ്ജിദുൽ ഖൈഫ് ഉള്ളത്. മസ്ജിദുൽ ഖൈഫ്, മസ്ജിദുൽ മുർസലാത്ത് തുടങ്ങി പള്ളികളുണ്ട്. മസ്ജിദുൽ ഖൈഫിനെ സംബന്ധിച്ചിടത്തോളം നിസ്ലാസന മാത്രങ്ങൾ ആ ഖൈഫ് ഖൈഫ് നടണമെങ്കിൽ അവിടെ പിന്നെ മലഞ്ചെരുവിലുള്ള ഒരു ഗുഹയായിരുന്നു ആ ഭാഗത്ത്. നിസ്ലാസന മാത്രങ്ങൾ പിന്നെ അവിടെയാണ് പിന്നെ താമസിച്ചത് ഖൈഫിൽ. പിന്നെ അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനയുടെ നാളുകളിൽ തങ്ങിയത്. ഇപ്പൊ അവിടെ ഖൈഫിൽ മസ്ജിദുൽ ഖൈഫറിന്റെ വലിയ പള്ളി ഉണ്ടാക്കി. അന്ന് പണ്ട് പള്ളിയില്ല, അപ്പൊ ആ ഭാഗത്ത് വലിയ പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പള്ളിയെ സംബന്ധിച്ചിടത്തോളം നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിസ്കരിച്ചു ആ ഖൈഫിൽ. അതേപോലെ തന്നെ കുറെ പ്രവാചകന്മാർ നിസ്കരിച്ച 70 നബിമാരുടെ പാദസ്പർശമേറ്റ അവരുടെ നിസ്കാരം നടന്ന സ്ഥലമാണ് ഖൈഫ് എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. മസ്ജിദുൽ ഖൈഫിൽ നിസ്കരിക്കല് പ്രത്യേകതയുള്ള വിഷയമാണ്. അവിടെ എത്തിയവർക്ക് മിനയിൽ തങ്ങുന്നവർക്ക് മസ്ജിദുൽ ഖൈഫിൽ നിസ്കരിക്കൽ പിന്നെ പ്രത്യേകത ഉണ്ട്. നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇന്നമ ജുഅല തവാഫു ഹൗല കഅബ വസ്അയു ബൈന സഫ വൽ മർവ വറമിയുൽ ജിമാർ ലിഇഖാമതി ദിക്രില്ല. കഅബക്ക് ചുറ്റും തവാഫ്, സഫ മർവക്ക് ഇടയിലുള്ള സഅയ്, ജമറകളിലുള്ള ഏറ് ഇതൊക്കെ ലിഇഖാമതി ദിക്രില്ല, അല്ലാഹുവിനുള്ള ദിക്റുണ്ടല്ലോ സ്മരണ, അത് നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതൊക്കെ പിന്നെ നമ്മൾ അള്ളാഹുവിനെ സ്മരിക്കുവാൻ അള്ളാഹു നിശ്ചയിച്ച ചില മാർഗങ്ങളും ചിഹ്നങ്ങളാണ്. മിനയിലെ രാവുകൾ, അതേപോലെ തന്നെ ഹജ്ജിന്റെ നാളുകൾ, അത് ദിക്റിനുള്ള നാളുകളാണ്. അയ്യാമു ദിക്രിൻ, ദിക്റിന്റെ നാളുകളാണ്. അതുകൊണ്ട് തന്നെ ഹാജിമാരുടെ സമയങ്ങൾ ഹാജിമാര് പാഴാക്കുന്നത് സൂക്ഷിക്കണം. പല വേണ്ടാത്തരങ്ങളിൽ നമുക്ക് പിന്നെ ഇവിടൊക്കെ പിന്നെ നിസ്കാരങ്ങൾ, അതേപോലെ തന്നെ മറ്റ് വിവാദത്തുകൾ ഉണ്ടല്ലോ, അതൊക്കെ എങ്ങനെ നിസ്കാരം, ഓരോ നിസ്കാരം അതിന്റെ സമയത്താണ്. മിനയുടെ നാളുകളിൽ ഓരോ നിസ്കാരം അതിന്റെ സമയത്താണ്. ആ ദുഹറിന്റെ സമയത്ത്, അസർ അസറിന്റെ സമയത്ത്, പിന്നെ അങ്ങനെയാണ്. ജമ്മാക്കി നിസ്കരിക്കലെ ഇവിടെയാണ് അറഫയിലും മുസ്ദലിഫയിലാണ്. അറഫയിൽ ദുഹ്റും അസറും രണ്ട് റക്അത്തുകളായിട്ട് ഖസറാക്കി ജമ്മാക്കി നിസ്കരിക്കും അസറിന്റെ ആദ്യ ടൈമിൽ, അല്ല ദുഹ്റിന്റെ ആദ്യ ടൈമിൽ, ദുഹ്റിന്റെ ടൈമായ ഉടനെ. മുസ്ദലിഫയിൽ മഗ്രിബ് ഇശയും ജമ്മു ഖസറാക്കിയിട്ട് നിസ്കരിക്കും. മഗ്രിബ് മൂന്ന് റക്അത്ത്, ഖസറാക്കൂല മൂന്ന് പൂർണ്ണമായിട്ട്. പിന്നെ ഉടനെ തന്നെ ഇശ രണ്ട് റക്അത്ത് ജമ്മാക്കിയിട്ട് നിസ്കരിക്കും. മിനയുടെ ഈ ദിവസങ്ങളിൽ അത് ദുൽഹജ്ജ് 8 അങ്ങനെ തന്നെ, ദുൽഹജ്ജ് 10, 11, 12, 13 ദിവസങ്ങളിലൊക്കെ ഹാജിമാർ അവരുടെ നിസ്കാരം, അതിന് മക്കക്കാരാണെങ്കിലും ശരി ഹാജിമാർ മക്കക്കാരാണെങ്കിലും ശരി, അവർ നിസ്കരിക്കേണ്ടത് ദുഹ്ർ 2 ദുഹറിന്റെ സമയത്ത്, അസർ 2, മഗ്രിബ് 3, ഇശ 2, അതിന്റെ സമയങ്ങളിൽ, പിന്നെ സുബഹി 2, ഒരേ നിസ്കാരം അതിന്റെ സമയത്ത്. 4 രണ്ടാക്കി ചുരുക്കുക നിസ്കരിക്കണം എവിടെ, ഈ മിനയുടെ സമയങ്ങളിൽ. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്താണ്. പല പിന്നെ കേരളത്തിൽ നിന്നൊക്കെ വരുന്ന പല ഹാജിമാർ ഈ സുന്നത്ത് പിൻപറ്റൂല. 4 നിസ്കരിക്കും, അസർ 4 നിസ്കരിക്കും, ഇശ 4 നിസ്കരിക്കും, അത് പാടുള്ളതല്ല. നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരിയെ പിൻപറ്റിയിട്ട് 2 നിസ്കരിക്കേണ്ടത്. അപ്പോഴാണ് കൂലി, അതിലാണ് പ്രതിഫലത്തിന്റെ മഹത്വം. നാലല്ലേ 2 നല്ലത് എന്ന് നമുക്ക് അവിടെ വിചാരിക്കാൻ പറ്റില്ല. അങ്ങനെ നല്ലത് ആയിരുന്നുവെങ്കിൽ അത് ആര് ചെയ്യുമായിരുന്നു? നബിസല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം സഹാബത്തും ചെയ്യുമായിരുന്നു. അപ്പൊ അവിടെ പിന്നെ അത് നമ്മൾ പിന്നെ മനസ്സിലാക്കണം. പിന്നെ ഈ 2 നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ നോക്കിയ മിനയിൽ എത്ര സമയങ്ങളാ, കുറെ സമയം. അതൊക്കെ നമുക്ക് അനുകൂലമാക്കാനും അതേപോലെ തന്നെ അത് നമുക്ക് ഫലമുള്ളതാക്കാനും ശ്രമിക്കണം. അതുകൊണ്ട് തന്നെ വിജ്ഞാന സദസ്സുകൾ ഉണ്ടെങ്കിൽ വിജ്ഞാന സദസ്സുകളെ അത് സംബന്ധിച്ച് നമ്മൾ പിന്നെ നമ്മളുടെ അറിവിനെ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കാം. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തും അള്ളാഹുക്ക് ദിക്റെടുത്തു. നമ്മുടെ താമസ സ്ഥലത്ത് നമ്മൾ നമ്മുടെ സമയങ്ങളെ ഫലപ്പെടുത്തുക, ഉപകാരപ്പെടുത്തുക. പല ആളുകളും അതിലേക്ക് വളരെയധികം വീഴ്ചകൾ കാണിക്കും. നോക്കി, നിങ്ങൾ ലോകത്തിന്റെ വിവിധ കോണുകളിൽ എത്രയോ മനുഷ്യരുണ്ട്. അവരൊക്കെ ആഗ്രഹിക്കുകയാണ് എന്ത് ഇവിടെ നിന്ന് വരാൻ, മനസ്സിലായല്ലേ? അവർക്കൊന്നും ആ അവസരം ഉണ്ടായില്ല. പിന്നെയോ അതിനുള്ള അവസരം അള്ളാഹു സുബ്ഹാനഹു വതാല നൽകിയത് ഈ ഹാജിക്കാണ്. അപ്പൊ ആ ഹാജി അത് അറിഞ്ഞിട്ടില്ലെങ്കിൽ, ഉള്ളാലെ അറിഞ്ഞിട്ടില്ലെങ്കിൽ അയാൾക്ക് വലിയ നഷ്ടമാണത്. ഞാൻ ഈ ഹജ്ജിന്റെ മനസ്സിക്കുകൾ വായിച്ചപ്പോ ഗാംബിയയിൽ നിന്ന്, ഗാംബിയ എന്ന് പറയുന്ന സ്ഥലം, അത് ആഫ്രിക്കന്റെ അങ്ങേയറ്റത്ത് അല്ലെ, അവിടുന്ന് ഒരു 5 ഹാജിമാർ ഹജ്ജിന് വന്ന ചരിത്രം വായിച്ചു. 50 വർഷങ്ങൾക്ക് മുമ്പാണ് മനസ്സിലായത്. അവർക്ക് മക്കയിലെത്തുവാനുള്ള അവരുടെ ആ ഒടുങ്ങാത്ത ആഗ്രഹം, അവരുടെ യൗവനത്തിന്റെ നിറവിൽ, അങ്ങനെ 5 ഹാജിമാർ, അതിലൊരാളുടെ പേര് ഉസ്മാൻ എന്നാണ്, അവര് പുറപ്പെട്ടതാണ്. 2 വർഷം മുമ്പ്, 2 വർഷത്തെ യാത്രയാണ് ആഫ്രിക്കയിൽ നിന്ന് അവര് പിന്നെ ഇവിടെ ഈ ചെങ്കടലിന്റെ തീരത്ത് ആഫ്രിക്കന്റെ ഈ പിന്നെ ഇങ്ങേ അറ്റത്തെത്താൻ, പടിഞ്ഞാറ് ഭാഗത്തുനിന്ന് പൗരസ്ത്യ ഭാഗത്തേക്ക്, കിഴക്ക് ഭാഗത്തേക്ക് എത്താൻ 2 വർഷത്തെ വഴിദൂരം നടന്നിട്ട്. മാത്രമല്ല അവർക്ക് പിന്നെ ഭക്ഷണം യാത്രക്കുള്ള പാതയല്ല, അത് കാരണത്താൽ തന്നെ അവർ ആ യാത്രയിൽ കുറെ ജോലി ചെയ്യും, എന്നിട്ട് സമ്പാദിക്കും, എന്നിട്ട് ആ സമ്പാദിച്ചിട്ടാണ് അടുത്ത യാത്ര. അങ്ങനെ കാടുകൾ, കുന്നുകൾ, ഇതിനൊക്കെ അതിജയിച്ച്, വന്യമൃഗങ്ങളെ അതിജയിച്ച് അവരുടെ ആ യാത്രയിൽ പിന്നെ ഈ ഉസ്മാൻ പറയാണ് ആ യാത്രയിൽ 3 പേര് യാത്രയിൽ മരിച്ച്, 3 പേർ മരിച്ച് യാത്രാ ക്ലേശം കാരണത്തിൽ. ശരിയാണ്, അവർക്ക് പിന്നെ അള്ളാഹു സുബ്ഹാന തആല ഹജ്ജ് ഫർളാക്കിയിട്ടില്ല അവർക്ക് ഇങ്ങനെ, പക്ഷെ എന്നാലും അവരുടെ ആ ഒടുങ്ങാത്ത ആഗ്രഹം. അവസാനം അദ്ദേഹം പറയണ, ഉസ്മാൻ പറയാണ് പിന്നെ ഈ 3-ൽ 3-ാമത്തെ ആള് മരിക്കണത് ചെങ്കടലിൽ വെച്ചിട്ടാണ്. 2 പേര് ആഫ്രിക്കൻ കാട്ട് അവിടെ നിന്ന് പിന്നെ പല അവര് നില മരിച്ച്. ഉസ്മാൻ പറയാണ് ഒരു ദിവസം രാത്രി ഉറങ്ങുമ്പോ അയാൾക്ക് ഒരു വിഷബാധയേറ്റ് അങ്ങനെ അയാൾ വിചാരിച്ച് അയാള് അതിൽ മരിച്ചു. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതാല അയാളെ പിന്നെ പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തി. അതിനൊക്കെ ചരിത്രം അയാൾ കുറെ കാര്യങ്ങൾ, ഓരോ വിഷയങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ 2 വർഷത്തെ യാത്ര അവിടുന്ന് ചെങ്കടൽ തീരത്തേക്ക്, എന്നിട്ട് ചെങ്കടലിൽ ഒരിക്കൽ കപ്പൽ കിട്ടി. ആ കപ്പലിലാണ് പിന്നെ ജിദ്ദയിലേക്ക് വരുന്നത്. അയാൾ പറയാണ് പിന്നെ ഞങ്ങൾ പിന്നെ 3 പേരാണ് മരിച്ചത്, അതിൽ ആ 3-ാമത്തെ ആളും ഞങ്ങൾ പിന്നെ 2 സുഹൃത്തുക്കളും വരുമ്പോ ചെങ്കടൽ മധ്യ വെച്ചിട്ട് ആ സുഹൃത്ത് മരിച്ച്, മനസ്സിലായി, ചെങ്കടൽ ആ സുഹൃത്ത് മരിക്കണം. അപ്പൊ അയാൾ മരിക്കുന്നതിന് മുമ്പ് പിന്നെ അയാൾ പറയണം, ഇനി സുഹൃത്തുക്കളോട് പറയണം, പിന്നെ അല്ല അയാൾ മരിച്ചപ്പോ പിന്നെ അയാൾ കടലിലാണ് മറമാടിയത്, കടലിൽ മറമാടി, എന്നിട്ട് പിന്നെ യാത്ര തുടർത്തി. ഉസ്മാൻ പറയാണ് വിഷബാധയേറ്റ് ഞാൻ പിന്നെ ജിദ്ദയിൽ ഇറങ്ങിയപ്പോഴത്തേക്ക് തീർത്തും അവശനായി, നടക്കാൻ കഴിയാത്ത വിധം അവശനായി, മനസ്സിലായി. അപ്പൊ ജിദ്ദയിൽ എത്തിയ അയാൾ പറയാണ് പിന്നെ സുഹൃത്തിനോട് പറയാണ് പിന്നെ ഞാൻ പിന്നെ എന്റെ ജീവിതം അവസാനിക്കണമെന്നുള്ള ഒരവസ്ഥയിലാണ് ഇപ്പൊ ഉള്ളത്, പക്ഷെ നിങ്ങൾ മക്കയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ പറയണം അള്ളാഹുവേ പിന്നെ നിന്നെ കാണാനുള്ള ഒടുങ്ങാത്ത ആഗ്രഹത്തിലാണ് ഈ വരവ്. അത് മക്കയിൽ എത്തി ഹജ്ജ് നിർവഹിച്ചിട്ടുള്ള ഒരു കാഴ്ച, അതിനുള്ള ഒരു അവസരം എനിക്ക് ഉണ്ടായില്ല എങ്കിൽ പിന്നെ നിന്റെ മുഖം നീ എനിക്കൊരിക്കലും നിഷിദ്ധമാക്കരുത്. എന്നെയും എന്റെ ഉമ്മയെയും ഒന്നിച്ച് നീ പിന്നെ സ്വർഗത്തിലെത്തിക്കണമെന്ന് ഈ ഒരു എന്റെ ആഗ്രഹം കഅബയുടെ അടുത്ത് എന്നിട്ട് നിങ്ങൾ പിന്നെ അള്ളാഹുവിനോട് പറയണം എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്നുള്ളത് ആ സന്ദേശം കൊടുക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് ആ മനസ്സിന്റെ ആ ആഗ്രഹം അത് അള്ളാഹു സുബ്ഹാനഹു വതആല നിർവഹിച്ചു. അദ്ദേഹം മരണത്തോട് മല്ലിടുന്ന ആ വേദിയിൽ നിന്ന് അദ്ദേഹത്തിന് അള്ളാഹു ആസിയത്ത് നൽകി. അങ്ങനെ ഉസ്മാൻ എന്ത് ചെയ്യാണ്, അദ്ദേഹം ഇഴഞ്ഞെഴുന്ന പോലെയാണ് മക്കയിലെത്തുന്നത്. അങ്ങനെ അദ്ദേഹം പറയാണ് കഅബ മുന്നിൽ കണ്ടപ്പോ എനിക്ക് അവിടെ സുജൂദിൽ കൂടും, അദ്ദേഹം ദീർഘനേരം സുജൂദിൽ കൂടും, അള്ളാഹിനോട് പ്രാർത്ഥിച്ച് പിന്നെ അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്ത് നൽകി. ഹജ്ജ് കർമ്മങ്ങൾ അദ്ദേഹം പൂർത്തിയാക്കി, ഈ സുഹൃത്തിനോടൊപ്പം ഹജ്ജ് കർമ്മമൊക്കെ പൂർത്തിയാക്കിയിട്ട് പിന്നെ അദ്ദേഹം ഈ ഒരു ചരിത്രം നമുക്ക് രേഖപ്പെടുത്താൻ വീണ്ടും ജീവിച്ചു. ഇപ്പൊ അദ്ദേഹം മരണപ്പെട്ട വ്യക്തിയാണ്. ഹജ്ജിന്റെ കർമ്മങ്ങളെ വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങളൊക്കെ ഈ ഒരു സംഭവം എടുത്തുകൊടുത്ത് കാണാൻ സാധിക്കും, മനസ്സിലായി. മനുഷ്യന്മാർക്ക് കഅബയിൽ എത്തുവാൻ അതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല കഅബയെ കുറിച്ച് പറഞ്ഞത്, വൈദ ജഅൽ നൽ ബൈത മസാബത്തൽ ലിന്നാസി വ അംനാനാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ജനങ്ങളുടെ ഹൃദയം അതിനെ ഈ ലോകത്തിന്റെ ഏത് ഭാഗങ്ങളിലാണെങ്കിലും മനുഷ്യരെങ്കിലും അവരുടെ ഹൃദയം ഈ കഅബയുമായി എന്ത് ചെയ്യുന്നുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വതആല ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. കഅബയുടെ അടുക്കൽ എത്തണം, ഹജ്ജ് ചെയ്യണം, ഉംറ ചെയ്യണം, കഅബത്തിങ്ങൾ തവാഫ് ചെയ്യണം, ഇതെല്ലാം മനുഷ്യന്മാരുടെ ഒരു ആഗ്രഹമാണ്. പക്ഷെ ഈ ആഗ്രഹങ്ങൾ അള്ളാഹു ചിലർക്ക് അതിനുള്ള അവസരം എളുപ്പമാക്കും. പക്ഷെ എളുപ്പമാക്കിയവരെന്താ, അവരെന്ത് ചെയ്യണില്ല, ഈ ഒരു ഞാമത്തിനെ അവർ ഉള്ളാൻ അറിയുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹ്ക്ക് ദിക്റിനും അതേപോലെ തന്നെ അള്ളാഹ്ക്ക് ശുക്രിനും അതിന് നമ്മൾ അവസരം കാണുക തന്നെ വേണം. അത് അള്ളാഹ് നൽകിയ ഒരു മഹാഭാഗ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യണം എന്നാണ് ഇവിടെ ഉണർത്താനുള്ളത്. ചില കാര്യങ്ങൾ ഇനി നമുക്ക് ശേഷിക്കുന്ന ഒരു ഭാഗമുണ്ട്. മക്ക, മക്ക എന്ന് പറഞ്ഞാൽ കാബയും അതിന്റെ പരിസരങ്ങളും, മസ്ജിദുൽ കാബയും അതുമായി ബന്ധപ്പെട്ടുള്ള ഭാഗമാണ്. ഇൻഷാല്ലാ പിന്നീടൊരു അവസരത്തിൽ ആകാം. ഇൻഷാല്ലാ ഓൺലൈൻ ബുക്കിങ്ങിനെ കുറിച്ച് പറയാനാണ്. ഓൺലൈൻ ബുക്കിങ്ങിന്റെ പ്രത്യേകത എന്താ? ഈ ലോകത്തിലെ ഏത് ഭാഗത്തുനിന്ന് ഒരാൾക്ക് ഹജ്ജിനെ ബുക്ക് ചെയ്യാം, ഹജ്ജിന് ബുക്ക് ചെയ്യാം. ഹജ്ജിന് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നിടത്ത് നമുക്ക് സ്ഥലം പ്രതീക്ഷിക്കുന്നിടത്ത് കിട്ടിക്കൊള്ളുന്നില്ല. പിന്നെ അത് കിട്ടല് പിന്നെ എവിടെയെങ്കിലും ആയിരിക്കും. നമുക്ക് അവര് പിന്നെ കമ്പ്യൂട്ടറിന് നമുക്ക് നെറ്റിൽ നിന്ന് പ്രിന്റ് ചെയ്തെടുക്കാം നമ്മൾക്കുള്ള തസ്രീഹ്. അതിലുണ്ടാവും നമുക്ക് എവിടെയാണ് ഉള്ളത് ടെന്റ്, എവിടെയാണ് സൗകര്യം എന്നുള്ളത്. അതിനനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ടെന്റിൽ ചെന്നപ്പെടേണ്ടത്. അപ്പൊ ചിലപ്പം നമ്മൾ ആളുകളുള്ളടുത്തായിരിക്കും, ചിലപ്പം പിന്നെ മറ്റേതെങ്കിലും ആളുകളുടെ കൂടെ ആയിരിക്കും. ഏതായാലും നമുക്ക് സൗകര്യങ്ങൾ എന്തായാലും കിട്ടും, സൗകര്യങ്ങൾ കിട്ടും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, ഈ തസ്രീഹിലുള്ളതനുസരിച്ച് നമ്മൾക്ക് താമസിക്കാനുള്ള സ്ഥലം കണ്ടെത്തണം. ഇപ്പൊ സെന്ററുകളിലൊക്കെ പിന്നെ ഫയലുകൾ സ്വീകരിച്ചിട്ട് തന്നെ പിന്നെ ആളുകൾക്ക് ഈ ഹിദ്മത്ത് ചെയ്തു കൊടുക്കുമ്പോൾ കഴിയുമ്പടി ഒരേ സ്ഥലത്താക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ മഹാ പാടുള്ള വിഷയങ്ങളാണ്. ഇതിന് രാത്രങ്ങൾ ഈ നെറ്റിന് മുമ്പിൽ കുത്തിയിരുന്ന് പരിശ്രമിച്ചിട്ടാണ് ഇപ്പോൾ ചില സ്ഥലങ്ങൾ തന്നെ ചില ടെന്റുകളിൽ ഒന്നിച്ച് ആളുകൾക്ക് കിട്ടുന്നത്, ഇപ്പോഴും ആളുകൾ പണിയെടുത്തോണ്ടിരിക്കാണ് ഇത് വരാൻ വേണ്ടിയിട്ട്, ഒന്ന് പിന്നെ പെർമിഷൻ കിട്ടാ, ഇത് തസ്രീഹ് കിട്ടാൻ വേണ്ടിയിട്ട്. മനസ്സിലായില്ലേ? ഏതായാലും അള്ളാഹിനോട് ദുആ ചെയ്യുക. ഇൻഷാല്ലാഹ് അല്ലാഹു
സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും, ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാരക അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബി അജ്മാഇൻ. അസ്സലാമു അലൈക്കും.